Praise the Lord, dear brothers and sisters.
Priya sodari sodmare, devathine stotram.
Though I'm not able to be physically present with you, I'm very much with you in spirit.
എനിക്ക് ശാരീരികമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിലും വളരെയധികം ആത്മാവിൽ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാൻ ഈ സമയത്തുള്ളത്.
And I want to share with you something concerning how we are to finish this Christian race.
നമ്മുടെ ക്രിസ്തീയ ഓട്ടം നാം എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
When we are born again, it's like coming to the starting line of a very important race.
നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓട്ടത്തിന്റെ ഒരു റേസിന്റെ ഒരു ഓട്ടമത്സരത്തിന്റെ ആദ്യം ആരംഭത്തിൽ നാം വരുന്നത് പോലെയാണ്.
Like people prepare for the Olympic Games, say the marathon race, the Olympics, for which people train for a long time.
അനേക വർഷങ്ങൾ ഒരു ഒളിമ്പിക്സിലെ മാരത്തോൺ റേസിനൊക്കെ ആളുകൾ ഒരുങ്ങുന്നത് പോലെ ആണ് ഈ ക്രിസ്തീയ ഓട്ടത്തിനുള്ള തയ്യാറെടുപ്പ്.
And then they come to the Olympic Games and they come to the starting line.
അങ്ങനെ അവർ ഈ ഒളിമ്പിക് മാരത്തോൺ റേസിന്റെ ആ സ്റ്റാർട്ടിംഗ് ലൈനിൽ തുടങ്ങുന്ന ആ വരയിൽ തുടക്ക വരയിൽ അവരെത്തുന്നു.
That itself is a great honor to be selected to be a part of the Olympic team to represent your country.
നിങ്ങളുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഒളിമ്പിക് മാരത്തോൺ ഓട്ട മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
And to come to the starting line.
അങ്ങനെയുള്ള ആ ആരംഭ സ്റ്റാർട്ടിംഗ് ലൈനിൽ തുടക്ക വരയിൽ എത്തുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
But there's no prize for those who come to the starting line.
എന്നാൽ ഈ തുടക്കത്തിൽ ആരംഭത്തിൽ എത്തുന്ന ആളുകൾക്ക് അല്ല സമ്മാനമുള്ളത്.
To be born again is to come to the starting line.
വീണ്ടും ജനിക്കുക എന്നാൽ ഈ തുടങ്ങുക എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ.
And we are born again when we have turned around completely from our old way of life. Not that we have overcome all sin.
നാം വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നാം എല്ലാ പാപങ്ങളെയും മേൽക്കൊണ്ടു എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ നാം പൂർണ്ണമായും നാം പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവോന്മുഖമായി നാം യാത്ര ആരംഭിച്ചു എന്നാണ് അതിന്റെ അർത്ഥം.
But that we have turned away from sin.
അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം യാത്ര ചെയ്തുകൊണ്ടിരുന്ന പാപത്തെ നോക്കി ഓടിക്കൊണ്ടിരുന്ന ആ ഓട്ടത്തിൽ നിന്ന് നാം നേർ എതിർ ദിശയിലേക്ക് തിരിഞ്ഞു.
Turned away from the world.
ലോകത്തിൽ നിന്ന് നാം തിരിഞ്ഞു.
And we're now seeking to turn towards God and follow in the footsteps of Jesus. That is the
ലോകത്തിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി ദൈവോന്മുഖമായി ഞാൻ യാത്ര ആരംഭിച്ചിരിക്കുന്നു. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നതിന്റെ അർത്ഥം.
The Bible describes the Christian life like a race.
ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടം പോലെയാണ് വേദപുസ്തകം വിവരിക്കുന്നത്.
So I want to turn first of all to 1 Corinthians and chapter 9.
ആദ്യമായി ഞാൻ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ.
And verse 24. 1 Corinthians 9:24.
1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യം.
We read, "Do you not know that those who run in a race all run, but only one receives the prize?"
ഒട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ?
Run in such a way that you may win.
നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ.
What does that mean?
അതിന്റെ അർത്ഥം
run in such a way that you may win means to seek to come first.
നിങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ഓട്ട മത്സരത്തിൽ നിങ്ങൾ സമ്മാനം വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഓടുക, അതിൽ മുന്നമേ എത്തുന്ന രീതിയിൽ നിങ്ങൾ ഓടുക.
And the wonderful thing here is that in the Christian life, in this race, it's not just one person who can come first.
ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ക്രിസ്തീയ ഓട്ടത്തിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒറ്റയാള് മാത്രമല്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്.
Paul is telling the Corinthian church, all of you can come first.
പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ് എല്ലാവർക്കും ആദ്യ സ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയും.
You can win this race. All of you sitting here listening to me right now, every one of you young and old can win this race.
എന്നെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ചെറുപ്പക്കാരാകട്ടെ മുതിർന്നവരാകട്ടെ, നിങ്ങൾക്കെല്ലാം ഈ ഓട്ട മത്സരത്തിൽ നിങ്ങൾക്ക് ആദ്യ സ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയും.
Can get the first prize.
നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഒന്നാം സ്ഥാനം നേടുവാനായിട്ട് കഴിയും.
And the other thing we see is, if you look at all the churches that Paul wrote to,
നിങ്ങൾ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, പൗലോസ് ലേഖനം എഴുതിയ മറ്റെല്ലാ സഭകളെയും ശ്രദ്ധിക്കുക.
The Corinthian church was the worst.
ഇവിടെ ഈ ലേഖനം എഴുതിയ സഭകളിലെല്ലാം വെച്ച് കൊരിന്ത്യ സഭയായിരുന്നു ഏറ്റവും മോശമായ സഭ.
They had sin in their midst, sexual sin.
അവരുടെ ഇടയിൽ പാപം, ലൈംഗികമായ പാപമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു.
They were carnal.
ജഡികരായ ക്രിസ്ത്യാനികളായിരുന്നു അവർ.
They were babies.
അവരെ ശിശുക്കളായിരുന്നു.
And they were taking each other to court.
അവരന്യോന്യം കോടതിയിൽ വരെ ആളുകളെ കൊണ്ടുപോകുന്നവരായിരുന്നു.
You know, terrible things. I mean, if you heard things like that in a church today, you'd be shocked.
വളരെ നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പല സംഭവങ്ങളുമായിരുന്നു അന്നത്തെ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നത്.
If they say they are born again.
എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് എന്നാണ് പറയുന്നത്.
Such a church, Paul says, you can win the race and come first too.
അങ്ങനെയുള്ള ഒരു സഭയെ നോക്കി പൗലോസ് പറയുന്നു, നിങ്ങൾക്കും ഈ ഓട്ടത്തിൽ ഓടി നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം നേടുവാനായിട്ട് കഴിയും.
So here's the first thing I want to say.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രാരംഭമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്.
It does not matter how much any of you have messed up your past life.
നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം ഒരു പരാജയമായിരുന്നു എന്നുള്ളത് സാരമില്ല.
You may have been a failure right up until today.
ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പരാജയം ആയിരുന്നു എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ അവസ്ഥ.
But the Lord says to you today, here's a message of hope.
എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നു, ഇവിടെ ഇതാ പ്രത്യാശയുടെ ഒരു വചനം.
You can win.
നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും.
The prize. Even you.
നിങ്ങൾക്കും നിങ്ങൾക്ക് പോലും ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് കഴിയും.
With that message of hope, we can begin.
ഈ ഒരു പ്രത്യാശയുടെ സന്ദേശത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം.
The first thing we need to recognize is that when you start this race and throughout the race,
നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഈ ഓട്ടം തുടങ്ങുമ്പോൾ മാത്രമല്ല ഈ ഓട്ടത്തിൽ മുഴുവനുമായി,
you have to keep your conscience absolutely clear.
നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ തുടർമാനമായിട്ട് നിർമ്മലമായി സൂക്ഷിക്കേണ്ടതുണ്ട്.
This is the most important thing.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
In the Christian life,
നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ,
keep your conscience clear. God loves honest people. Those who don't walk in darkness. To walk in the light means
ദൈവം സത്യസന്ധരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നല്ല നിർമ്മലമായ ഒരു മനസ്സാക്ഷി നിങ്ങൾ സൂക്ഷിക്കുക. ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുക.
To be honest first of all.
നിങ്ങൾ പ്രാരംഭമായി സത്യസന്ധരായിരിക്കുക.
So when you slip up, and that can happen, it doesn't mean you've lost your salvation.
എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും താഴെ വീണാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ രക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം.
Let me explain that to you. In this race,
ഞാനത് നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. ഈ ഓട്ടത്തിൽ
turn around from the world and come to the starting line.
നാം ലോകത്തിൽ നിന്നും തിരിഞ്ഞ് ആ സ്റ്റാർട്ടിംഗ് ലൈനിൽ തുടക്ക വരയിൽ നിങ്ങൾ എത്തുന്നു.
And we are running in the direction that God has set for us to follow in Jesus' footsteps.
യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി ദൈവത്തിന്റെ പുറകെ നിങ്ങൾ പോകുന്ന ആ ഒരു തുടക്കത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു.
Now if you fall, it doesn't mean you've gone back to the world.
നിങ്ങൾ വീണാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തിരിച്ച് ലോകത്തിലേക്ക് പോയി എന്നല്ല അതിന്റെ അർത്ഥം.
All it means is you slipped and fell on the track.
അതിന്റെ അർത്ഥം നിങ്ങൾ ആ ഓട്ടക്കളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ട്രാക്കിൽ പാതയിൽ നിങ്ങൾ അവിടെ തെറ്റി വീണു എന്നാണ് അതിന്റെ അർത്ഥം.
Get up.
നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക.
And run again.
നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഓടുക.
You can continue. You already covered some ground. Of course, you have lost time.
നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാലും നിങ്ങൾ ആ ഓട്ടത്തിൽ കുറച്ചു ദൂരം നിങ്ങൾ മുമ്പോട്ട് പോയി. നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഓടുക.
Every time you fall, you're going to lose time.
നിങ്ങൾ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ വീണ്ടും ഓടുക.
But you can still get up and run.
നിങ്ങൾക്ക് നിങ്ങൾ വീണാൽ നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഓടുക.
And finish the race, and if you're wholehearted, you can run very fast, feeling sorry for all your failures.
നിങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയങ്ങളെ ഓർത്ത് ആഴമായി മനസ്സ് അനുതപിച്ച് നിങ്ങൾക്ക് വളരെ പൂർണ്ണ ഹൃദയത്തോടെ ഉത്സാഹത്തോടുകൂടെ വേഗത്തിൽ നിങ്ങൾക്ക് വീണ്ടും ഓടുവാനായിട്ട് കഴിയും.
And still come first.
എന്നാലും നിങ്ങൾക്ക് ആ പ്രകാരം നിങ്ങൾ വേഗത്തിൽ ഓടി നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയും.
So that's the encouragement.
അതാണ് നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ.
So keep your conscience clear means as soon as you are aware of a sin, confess it.
നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക.
Don't delay. If you hurt somebody, go and apologize to that person immediately.
നിങ്ങൾ വൈകിക്കരുത്. നിങ്ങൾ ഒരു വ്യക്തിയെ മുറിപ്പെടുത്തിയെങ്കിൽ ഉടനെ തന്നെ പോയി അദ്ദേഹത്തോട് നിരപ്പ് പ്രാപിക്കുക, ക്ഷമ ചോദിക്കുക.
If you're in debt, try your best to pay back little by little and clear your debt.
നിങ്ങൾ ഒരു കടക്കാരനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള കടം നിങ്ങൾ തിരിച്ച് അടയ്ക്കുവാനായിട്ടുള്ള ഒരു ഉത്സാഹം നിങ്ങൾ കാണിക്കുക.
Set everything right with God and with man.
ദൈവത്തോടും മനുഷ്യരോടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിരപ്പ് പ്രാപിക്കുക, ക്രമപ്പെടുത്തുക.
That is the first step.
നിങ്ങളുടെ ക്രിസ്ത്യജീവിതത്തിന്റെ ആദ്യത്തെ പടി അതാണ്.
The way we can keep running the race.
അങ്ങനെ നമുക്ക് നമ്മുടെ ഓട്ടം തുടരുവാനായിട്ട് കഴിയും.
So I want to show you Acts 24.
ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കട്ടെ.
In Acts 24, verse 15.
അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 15 വാക്യം.
About the end of this race. In the end of the race is the resurrection of the righteous.
അവിടെ 24 അധ്യായം 15 വാക്യം. അവിടെ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നു.
Paul is giving his testimony here.
ഇവിടെ പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്നു.
He says, I have a hope just like these other people.
എനിക്ക് ഈ മറ്റ് ആളുകളെ പോലെ എനിക്കൊരു പ്രത്യാശയുണ്ട്.
That there will certainly be a resurrection of the righteous and of the wicked.
അവിടെ തീർച്ചയായും നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും.
So there are two resurrections, the resurrection of the righteous and the resurrection of the wicked.
രണ്ടു തരത്തിലുള്ള പുനരുദ്ധാനമുണ്ട്, നീതിമാന്മാരുടെ പുനരുദ്ധാനം, നീതികെട്ടവരുടെ പുനരുദ്ധാനം.
And Paul says, I want to be in the resurrection of the righteous.
പൗലോസ് പറയുന്നു, എനിക്ക് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലാണ് പങ്കാളിയാകേണ്ടത്.
So in order to be in the resurrection of the righteous,
നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഞാൻ പങ്കാളിയായി തീരണം എന്നുണ്ടെങ്കിൽ,
it says here, I do my best, verse 16, to maintain a blameless conscience.
അവിടെ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു.
Before God and before man.
ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ.
That's all that's required. Keep a blameless conscience.
പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരു ശുദ്ധമുള്ള മനസ്സാക്ഷി, കുറ്റമില്ലാത്ത മനസ്സാക്ഷി നിങ്ങൾ സൂക്ഷിക്കുക.
You don't have to go around preaching, casting out demons, evangelizing. No.
നിങ്ങൾ പ്രസംഗിക്കുകയും യാത്ര ചെയ്ത് പിശാചിനെ തുരത്തുകയും അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല.
Those things are a ministry. And it's good if you do those things, but if God calls you to do it and gives you the gift for that.
നിങ്ങൾക്ക് ദൈവം അപ്രകാരം നിങ്ങളെ വിളിച്ച് നിങ്ങൾക്കൊരു വരം തരുന്നു എങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, അതിന് കുഴപ്പമില്ല.
Different people in the body of Christ have different gifts.
ഈ ദൈവ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള വരങ്ങളാണുള്ളത്.
And you can't do what other people can do. I can't do what God calls you to do or equips you to do.
നിങ്ങളെ ദൈവം വിളിച്ച് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ ദൈവം വിളിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഓരോരുത്തർക്കും അവരവരുടെ വരത്തിനനുസരിച്ച് അവരെ ദൈവം വിളിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു.
Can't do what God equips me to do. We cannot glory in our gifts. I can certainly not glory in any gift God has given me.
നമ്മുടെ വരങ്ങളിൽ നമുക്ക് പുകഴുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു വരത്തിലും എനിക്ക് തീർച്ചയായിട്ടും പുകഴുവാനായിട്ട് കഴിയുകയില്ല.
But when it comes to a good conscience, we are all equal.
എന്നാൽ ഒരു നല്ല മനസാക്ഷിയുടെ കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മനസാക്ഷി സൂക്ഷിക്കുവാനായിട്ട് കഴിയും.
Every one of us, young and old, can keep a good conscience.
ഇവിടെയുള്ള ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവർക്കും ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാനായിട്ട് കഴിയും.
It's very simple. As soon as your conscience tells you, you've done something wrong, you hurt God, you hurt others. It's like a thorn that got into your foot. Pull it out immediately.
ദൈവം നിങ്ങളോട് നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഒരു വ്യക്തിയോട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾക്കത് ഉണർത്തപ്പെടുമ്പോൾ നിങ്ങൾ മനുഷ്യരോടും ദൈവത്തോടും നിരപ്പ് പ്രാപിക്കുക. അത് നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് കയറിയിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഉടനെ ആ മുള്ളെടുത്ത് കളയുക. നല്ലൊരു മനസാക്ഷി നിങ്ങൾ സൂക്ഷിക്കുക.
This is such a simple thing.
ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്.
And if you keep doing this, my dear brothers and sisters, you will finish the race.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതൊരു വളരെ ലളിതമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ തുടർമാനമായിട്ട് ഇത് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കും.
You will endure to the end.
നിങ്ങൾ അവസാനത്തോളം നിങ്ങൾ സഹിച്ചു നിൽക്കും.
See, this means, for example, if you got an unforgiving attitude towards somebody, somebody hurt you and you haven't forgiven him.
ഉദാഹരണമായി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളെ മുറിപ്പെടുത്തി, ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ദ്രോഹിച്ചു, അദ്ദേഹത്തോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത ഒരു മനോഭാവം നിങ്ങൾ പുലർത്തുന്നു.
അത്
നിങ്ങളുടെ കാലിൽ കഴിയിരിക്കുന്ന ഒരു മുള്ളു പോലെയാണ്. എത്ര കാലം നിങ്ങൾ ആ മുള്ള് നിങ്ങളുടെ കാലിൽ വെച്ചുകൊണ്ടിരിക്കും?
Some of you may have not have forgiven somebody for years. A thorn has been in your foot for so long and is getting infected and it's affecting your whole Christian life.
നിങ്ങളിൽ ചിലർ മറ്റുള്ളവരോട് വർഷങ്ങളായി ക്ഷമിക്കാതിരിക്കുന്ന, നിരപ്പ് പ്രാപിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കാലിൽ പല വർഷങ്ങളായിട്ട് ഒരു മുള്ള് കയറിയിരിക്കുന്നത് പോലെയാണ്. ആ മുള്ള് അവിടെ ഇരുന്ന് അത് പഴുത്ത് അത് വ്രണമായി മാറിയിരിക്കുന്നു.
So keep this one thing in mind, even if you forget everything else.
മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിക്കുക.
Keep your conscience clear before God and before men.
ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നിങ്ങളുടെ മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുക.
And you're going to continue along that way, not looking at other people to see whether other believers are keeping their conscience clear. That's none of your business.
നിങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് തുടരണമെങ്കിൽ മറ്റുള്ള ആളുകൾ അവരുടെ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ചുമതല നിങ്ങൾക്കല്ല. അത് നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ അത് നോക്കാതെ നിങ്ങളുടെ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഓട്ടം ഓടുക.
Your business is to keep your conscience clear.
നിങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുക, നിർമ്മലമായി സൂക്ഷിക്കുക എന്നതാണ്.
That's all.
അത് മാത്രമാണ്.
And so, having said that, what about this race itself? How shall we make progress in this race?
ഞാൻ അത് പറഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് തുടർന്ന് പറയട്ടെ, ഈ ഒരു ഓട്ടത്തിൽ നമുക്ക് എങ്ങനെ പുരോഗതി കൈവരിക്കുവാൻ കഴിയും?
This is just to show you how not to fall in the race.
അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓട്ടത്തിൽ ഇടയ്ക്ക് വീണു പോകാതെ എങ്ങനെ പോകുവാനായിട്ട് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
If you don't keep your conscience clear, you have fallen down on the track.
നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ഓട്ടത്തിൽ ഓടുന്ന പാതയിൽ നിങ്ങൾ ഇടയിൽ വീണിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
Then you got to get up.
അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണം.
You get up by keeping your conscience clear and running.
നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിച്ച് നിർമ്മലമായി സൂക്ഷിച്ച് നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഓടുക.
So it's not enough just to say, well, I'm going to run without falling. No, you must, when you run in a race,
You don't just say, well, it doesn't matter how long I take, I want to somehow finish.
ഞാൻ നിങ്ങൾ ഒരു ഓട്ടത്തിൽ ഓടുമ്പോൾ ഞാൻ എത്ര സമയമെടുത്താലും സാരമില്ല, എങ്ങനെയെങ്കിലും ഞാൻ അങ്ങ് ഓടി തീർത്താൽ മതിയല്ലോ എന്നായിരിക്കരുത് നിങ്ങളുടെ മനോഭാവം.
Think of somebody running a 100 meters race in the Olympics. People are finishing in about 10 seconds.
മീറ്റർ ഓട്ടം ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക, 10 സെക്കൻഡിനുള്ളിൽ അവർ ആ ഓട്ടം പൂർത്തിയാക്കുകയാണ്.
Just stroll along the track and take 1 minute. You're not fit to be in the Olympics then.
അവരെ മെല്ലെ അലസ്യത്തോടെ ഓടി ആ 100 മീറ്റർ ഓട്ടം ഓടുവാനായിട്ട് 1 മിനിറ്റ് എടുത്താൽ അവരെ സംബന്ധിച്ചോളം അവര് ഒളിമ്പിക്സിന് ഒട്ടും ചേർന്നവരല്ല, യോഗ്യതയുള്ളവരല്ല.
It's not enough to say I didn't fall on the track. If you're serious about the race, you will run so as to win.
നിങ്ങൾ ഈ ഓട്ടക്കളത്തിനിടയിൽ പാതയിൽ വീണില്ല, ഞാൻ വീണില്ല എന്ന് പറയുന്നതല്ല പ്രധാനം. നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ജയത്തോടെ വിജയത്തോടു കൂടെ ഞാൻ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം.
So how do people run in a marathon race which is 40 kilometers? How do they run so as to win? They don't stroll along.
40 കിലോമീറ്റർ ദൂരമുള്ള ഒരു മാരത്തോൺ ഓട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് ഓടുന്നത്, ജയിക്കാനായിട്ട് അവരെങ്ങനെയാണ് ഓടുന്നത്? അവര് മെല്ലെ മെല്ലെ ജോഗ് ചെയ്തുകൊണ്ട് മെല്ലെ ഓടുകയല്ല.
You know, chatting with others. No, they are determined to get to the finishing line.
അവരെ കഥ പറഞ്ഞ് അങ്ങോട്ടും അന്യോന്യം സംസാരിച്ചുകൊണ്ട് ഓടുകയല്ല. അവരെ സംബന്ധിച്ചോളം അവരെ ലക്ഷ്യത്തിലെത്തണം, വിജയിക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് അവർ ഓടുന്നത്.
So what I told you just now is how not to fall down on the track.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഓട്ടക്കളത്തിൽ ഇടയിൽ നിങ്ങൾ വീണു പോകാതിരിക്കും, എങ്ങനെയാണ് നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല മനസ്സാക്ഷി സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്.
And if you fall down, how to get up?
നിങ്ങൾ വീണാൽ എങ്ങനെയാണ് നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്, അതും ഞാൻ പറഞ്ഞു.
That's the first lesson.
അതാണ് ആദ്യത്തെ പാഠം.
But that's not enough.
എന്നാൽ അത് മാത്രം പോരാ.
Shall we run with all our might so that we win the prize?
നാം സമ്മാനം നേടുമാറ് ഒന്നാം സ്ഥാനത്ത് എത്തുമാറ് പൂർണ്ണ ഹൃദയത്തോടെ മുഴു ഹൃദയത്തോടെ എങ്ങനെ നമുക്ക് ഓടുവാനായിട്ട് കഴിയും?
And here is where we have an example.
ഇവിടെയാണ് നമുക്ക് ഒരു മാതൃകയുള്ളത്.
So turn with me to Hebrews and chapter 12.
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം നിങ്ങൾ തിരിക്കുക.
In Hebrews 12,
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ
read since we have such a great cloud of witnesses, and he's talking about all the witnesses mentioned in chapter 11.
അവിടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സാക്ഷികളുടെ ഒരു സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഇത്ര വലിയ സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്.
People are already in heaven. Let us lay aside every weight and the sin which so easily entangles us.
ഉള്ള ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ നിർത്തിക്കൊണ്ട് അവൻ പറയുകയാണ്, നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
So run this race that is set before us. Here also it speaks of the Christian life like a race.
ഇവിടെയും ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടം പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്.
So he says when you come to the race there are two things you got to bear in mind.
നിങ്ങൾ ഈ ഓട്ടക്കളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം.
One is get rid of all sin.
ഒന്ന്, നിങ്ങളുടെ പാപങ്ങളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക.
That means first of all confess it.
ഒന്നാമതായി നിങ്ങൾ ആ പാപങ്ങളെ ഏറ്റുപറയുക.
Keep a good conscience.
നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുക.
Confess it to the Lord, the blood of Jesus cleanses you from all sin.
ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയുക, യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കും.
But then it also says here we got to get rid of every weight.
എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, സകല ഭാരവും നമ്മൾ ഒഴിവാക്കണം.
That's weighing us down.
നമ്മെ താഴോട്ട് വലിക്കുന്ന എല്ലാ ഭാരങ്ങളും നാം വിട്ടുകളയണം.
You know when people come to a race.
നിങ്ങൾക്കറിയാമല്ലോ ആളുകൾ ഒരു ഓട്ടക്കളത്തിലേക്ക് വരുമ്പോൾ.
They don't come in big boots and shoes and tie and coat and heavy overcoat and all that and no.
വലിയ ബൂട്ടും ഷൂസും ബൂട്ടും ഓവർകോട്ടും ടൈയും ഒക്കെ ധരിച്ച് അല്ല ആളുകൾ ഈ ഓട്ടം ഓടുവാനായിട്ട് വരാറുള്ളത്.
They come with just maybe a vest and a shorts and running shoes, they come very light so that they don't want any weight. Can you imagine a man coming to a race with heavy stones in his pocket?
ഒരാൾ ഓട്ടക്കളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏറ്റവും മിനിമം ഒരു ബനിയൻ, ഒരു ഷോർട്സ്, പിന്നെ ഓടുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഷൂസ്, ഇങ്ങനെ വളരെ ലഘുവായ, വളരെ ലൈറ്റായിട്ട് വസ്ത്രധാരണം ചെയ്ത് വേഗത്തിൽ മുമ്പോട്ട് പോകുവാൻ ഉതകുമാറാണ് ആ വ്യക്തി ഓട്ടക്കളത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കുവാൻ കഴിയുമോ, ഒരു വ്യക്തി പോക്കറ്റിൽ നിറച്ച് കല്ലുകളും നിറച്ച് ഓടുവാനായിട്ട് വരുന്നു.
He may not fall down, but it's going to slow him down tremendously.
അദ്ദേഹം ഈ കല്ലുകളും ചുമന്നുകൊണ്ട് ഓടിയാൽ ഒരുപക്ഷെ താഴെ വീഴത്തില്ലായിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയും.
He's got stones in his pocket.
കാരണം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കല്ലുകളാണ്.
So one, we shouldn't fall down. If you fall down, you should get up immediately. But also we must make sure that we are as light as possible.
നിങ്ങൾ താഴെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. താഴെ വീണാൽ ഉടനെ എഴുന്നേറ്റ് നിങ്ങൾ ഓടണം. എന്നാൽ അത് മാത്രമല്ല, നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് വേഗതയിൽ ഓടുവാൻ കഴിയുമാറ് നിങ്ങളുടെ താഴേക്ക് നിങ്ങളെ വലിക്കുന്ന ഭാരം എത്രയും നിങ്ങൾ കുറയ്ക്കുവാനായിട്ട് നോക്കണം.
So what does that mean? That means there shouldn't be any worldly attitude, any love for this world that's clinging on to us.
അതിന്റെ അർത്ഥം എന്താണ്? ഒരു തരത്തിലുള്ള ലോകമയത്വത്തിന്റെ മനോഭാവം, അല്ലെങ്കിൽ ലോകത്തിലേക്ക് എന്നെ പിടിച്ച് താഴ്ത്തുന്ന എന്തെങ്കിലും കാര്യം, അതും പിടിച്ചും കൊണ്ട് ഞാൻ ഓടുവാനായിട്ട് പാടില്ല.
Because that's going to slow us down.
കാരണം ആ ഭാരം എന്നെ ഞാൻ വഹിച്ചുകൊണ്ടാണ് ഞാൻ ഓടുന്നതെങ്കിൽ എന്റെ ഓട്ടത്തിന്റെ വേഗത തീർച്ചയായിട്ടും കുറയും.
So we are surrounded by all types of temptations in this world.
നിങ്ങളുടെ ചുറ്റിലും ഈ ലോകത്തിലെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ചുറ്റിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത്.
And if I allow those things to get attached to me,
ഈ തരത്തിലുള്ള പ്രലോഭനങ്ങളെ വശംവദരായി അത് എന്റെ ഹൃദയത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ അനുവദിച്ചാൽ,
it'll be like a weight in my pocket.
അത് എന്റെ പോക്കറ്റിലുള്ള ഒരു ഭാരം പോലെ ആ ആ ആ എന്റെ ഹൃദയത്തിൽ അതിന്റെ സ്ഥാനം പിടിക്കും.
It's slowing me down.
അത് എന്നെ എന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുകയാണ്.
I may still be able to run, but I won't be able to run in such a way that I can win the prize.
എനിക്ക് ഓടുവാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന അതുപോലെ, എനിക്ക് സമ്മാനം ലഭിക്കുന്നതുപോലെ എനിക്ക് ഓടുവാനായിട്ട് കഴിയുകയില്ല.
Now, that's why we got to be very careful. What is my attitude to? Let's take three areas.
നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം ഇങ്ങനെയായിരിക്കണം. എനിക്ക് എത്രയും കുറച്ച് ഭാരത്തോടുകൂടി എനിക്ക് ഓടുവാനായിട്ട് കഴിയണം. എനിക്ക് നമുക്ക് മൂന്ന് മേഖലകളെ കുറിച്ച് ചിന്തിക്കാം.
What is my attitude to worldly entertainment?
ഈ ലോകത്തിലെ പലതരത്തിലുമുള്ള എന്റർടൈൻമെന്റ്, വിനോദങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? എന്റെ ഹൃദയത്തെ മലിനമാക്കുന്ന തരത്തിലുള്ള വിനോദങ്ങളോടുള്ള എന്റെ സമീപനം എന്താണ്?
I'm not talking about going for a picnic. I'm not even talking about secular music. I'm talking about things that pollute our mind.
ഞാൻ നിങ്ങൾ ഒരു പിക്നിക്കിന് പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള സംഗീതം നിങ്ങൾ കേൾക്കുന്നതോ അതിനെക്കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കുന്ന തരത്തിലുള്ള വിനോദങ്ങൾ,
bring sinful thoughts and impurity into the mind.
നിങ്ങളുടെ മനസ്സിലേക്ക് പാപകരമായ ചിന്തകളും അശുദ്ധിയും കൊണ്ടുവരുന്ന തരത്തിലുള്ള വിനോദങ്ങൾ.
That type of entertainment is not at all good for any true Christian.
ഏത് ശരിയായ ക്രിസ്ത്യാനിക്കും അത്തരത്തിലുള്ള വിനോദങ്ങൾ ചേർന്നതല്ല.
Some of you may have a habit of watching these serials on television.
നിങ്ങളിൽ ചിലർക്ക് ടെലിവിഷനിൽ സീരിയൽ കാണുന്ന ഒരു പതിവ് ഉണ്ടായിരിക്കാം.
You ask yourself.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
If that is slowing you down.
അത് ആ ശീലം നിങ്ങളുടെ ആത്മീക ഓട്ടത്തെ, അത് അതിന്റെ വേഗത്തെ കുറയ്ക്കുന്നില്ലേ?
Your Christian life.
നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള വേഗത കുറയുന്നില്ലേ?
Particularly if there are impure pictures and images that come into your mind.
പ്രത്യേകിച്ചും അശുദ്ധമായ ചിന്തകൾ, അശുദ്ധമായ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ അത് കാരണമായി തീരുന്നില്ലേ?
Especially your children.
പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്.
Think if you put all those images, I don't know what all there is, love stories or whatever they show there, which put ideas into the minds of young people.
നിങ്ങൾ ആ അവിടെ കാണുന്ന എന്തൊക്കെയാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ അവിടെ കാണുന്ന ഒരുപക്ഷെ എന്തെങ്കിലും പ്രണയ കഥയായിരിക്കാം. ഈ കാര്യങ്ങളുടെയൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ആശയങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രേരണകൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുവാൻ അത് കാരണമായി തീരുന്നില്ലേ?
Are you helping them to run the Christian race? Now I realize that we need a certain amount of relaxation and that's okay, but we have to make sure that whatever form of relaxation or entertainment we choose does not defile our mind.
നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചില തരത്തിലുള്ള റിലാക്സേഷൻ, ചില തരത്തിലുള്ള വിശ്രമം, ആശ്വാസം, വിശ്രമം ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമുക്ക് വിശ്രമത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന ഈ തരത്തിലുള്ള വിനോദങ്ങൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ മലിനപ്പെടുത്തുന്നത് ആയിരിക്കരുത്.
That's a weight. The second area, just make sure.
അത് ഒരു ഭാരമായി നമുക്ക് തീരും. രണ്ടാമത്തെ മേഖല,
the love of money, that's another big area.
പണസ്നേഹം, അത് മറ്റൊരു വലിയ മേഖലയാണ്.
We need money to live on this earth and God understands that. It's right for us to pray for a job.
ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും ഒക്കെ ശരിയാണ്.
Feed and clothe our children, educate them, maybe you have to build a house, all that is okay.
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് ഒരു വീട് വേണം. ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം.
But make sure that the pursuit of money doesn't become your race.
എന്നാൽ നിങ്ങൾ പണത്തിന് വേണ്ടിയുള്ള ത്വര അതായിരിക്കരുത് നിങ്ങളുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം.
Well, your finishing line is not to get more money.
നിങ്ങളുടെ അവസാനം, നിങ്ങളുടെ ഓട്ടത്തിന്റെ അവസാനം നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എനിക്ക് ഓട്ടം ഓടി അവസാനം എനിക്ക് കൂടുതൽ പണം ലഭിക്കണം എന്നായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം.
Your finishing line is to become like Jesus Christ.
നിങ്ങളുടെ ഓട്ടത്തിന്റെ അവസാനം നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എനിക്ക് കൂടുതൽ യേശുവിനെ പോലെ ആകണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ താല്പര്യം.
The third area is honor.
മൂന്നാമത്തെ മേഖല, അത് മാനത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ്.
Pleasure, wealth and honor.
ആദ്യം ഞാൻ പറഞ്ഞത് ഈ തരത്തിലുള്ള വിനോദങ്ങൾ, ആ തരത്തിലുള്ള സുഖ അന്വേഷണം, രണ്ടാമതായി പണത്തെക്കുറിച്ച് പറഞ്ഞു, മൂന്നാമതായി ആളുകളുടെ മാനം അന്വേഷിക്കുന്ന ജീവിതം.
Are you seeking for honor in the world or honor in the church? That will slow you down.
നിങ്ങൾ ലോകത്തിലോ അല്ലെങ്കിൽ സഭയിലോ മാനം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ, തീർച്ചയായും നിങ്ങളുടെ ഓട്ടത്തിന്റെ വേഗത അത് കുറയ്ക്കും.
Seek to please God.
ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
So these are the weights that we have to be careful that we don't have in our Christian life.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മാറ്റേണ്ട ചില ഭാരങ്ങളാണ് ഇവയൊക്കെ.
And that our goal is to please the Lord.
നമ്മുടെ ലക്ഷ്യം കർത്താവിനെ പ്രിയപ്പെടുത്തുന്നത് ആയി തീരണം.
So we look further in a moment at Hebrews 12, but let me turn you now to Romans in chapter 8 and verse 29.
നാം വീണ്ടും എബ്രായ ലേഖനം 12 അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് റോമാ ലേഖനം 8 അധ്യായം 29 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ.
So that we see what is the finishing line of this Christian race.
ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ, ഈ ക്രിസ്തീയ ഓട്ടത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്താണ് എന്ന് ഞാൻ കാണിക്കാം.
What does it mean to endure to the end?
അവസാനത്തോളം സഹിച്ചു നിൽക്കുക, എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്?
Romans 8 and verse 29 it says,
റോമലേഖനം 8 അധ്യായം 29 വാക്യത്തിൽ നാം വായിക്കുന്നു,
whom God foreknew, that means beforehand he knew,
അവൻ മുന്നമേ അറിഞ്ഞവരെ,
those of us who are going to receive Christ in the 20th or 21st century, God knew way back in the beginning.
20ഓ 21ഓ നൂറ്റാണ്ടിലോ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായ നമ്മെ സംബന്ധിച്ചോളം ഇപ്പോഴല്ല കർത്താവ് നമ്മെ അറിഞ്ഞത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരുന്നു.
He predestined, and in English that's very clear, that means he gave you a destination beforehand.
ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്, predestinated, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ എവിടെ എത്തിച്ചേരും എന്നുള്ളത് ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
And that destination is not heaven. This is what I keep on stressing.
ആ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുള്ള ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്.
Our destination is not heaven. Our destination is to become like Jesus Christ.
നാം എത്തിച്ചേരേണ്ട സ്ഥലം അത് സ്വർഗമല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനം യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്.
See, it says here that we might be conformed to the image of his son.
ഇവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു.
That is our destination. So why am I running this race for?
നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാം എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം ഓടുന്നത്?
I'm getting closer and closer to the finishing line.
ഒരു വർഷം കഴിയും തോറും ഞാൻ വീണ്ടും വീണ്ടും കുറച്ചുകൂടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ?
A lot of people say, well, my sins are all forgiven, I'm on my way to heaven. No, for me, that's not true.
പല ആളുകളും പറയാറുള്ളത് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്.
My sins are all forgiven, I'm filled with the Holy Spirit, and I'm on my way to becoming like Jesus Christ.
എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഞാൻ കർത്താവിനോട്, കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപനായി തീരുന്ന ആ ജീവിതത്തിൽ, ആ ഒരു യാത്രയിലാണ്.
Not on my way to heaven.
സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്.
I tell you, when I die, or the Lord comes, I'm not thinking of going to heaven. I'm thinking of being with Jesus.
കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ എന്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് എത്തുമോ, സ്വർഗത്തിലേക്ക് പോകുമോ എന്നല്ല എന്റെ ചിന്ത. എനിക്ക് കർത്താവിനോടൊപ്പമായിരിക്കണം, എനിക്ക് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപനായി തീരണം. അതാണ് എന്റെ താല്പര്യം. കർത്താവ് എവിടെയാണോ എനിക്ക് അവിടെ
ആയിരിക്കണം.
നിങ്ങൾ നോക്കുന്നത് സ്വർഗത്തിലെ സ്വർണ തെരുവീഥികൾ, നിങ്ങളുടെ തലയിൽ വയ്ക്കുന്ന കിരീടം, ഈ കാര്യങ്ങളൊക്കെയാണോ നിങ്ങളെ കവരുന്നത്? അതോ എനിക്ക് നിത്യത മുഴുവൻ യേശുവിനോടൊപ്പം ആയിരിക്കണം, ഈ ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്നത്?
The happiest people are those who are looking forward to being with Jesus and who want to be like Jesus.
യേശുവിനെ പോലെ ആകുവാനും യേശുവിനോടൊപ്പം നിത്യകാലം മുഴുവൻ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷഭരിതരായ ക്രിസ്ത്യാനികൾ.
Their goal, because it says here God is predestined. Predestined means he's written on your ticket, like when you get a train ticket.
നമുക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് നാം എടുക്കുമ്പോൾ നാം എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് എന്ന് ആ ട്രെയിൻ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നാം എത്തിച്ചേരേണ്ട സ്ഥലം മുന്നമേ തീരുമാനിച്ചിരിക്കുന്നു. ആ സ്ഥലം ഇതാണ്.
It is written there where you're going to go.
നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
You're going to Trivandrum or Delhi, or it's written on your ticket. That's
നിങ്ങളുടെ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തേക്കാണോ ഡൽഹിയിലേക്കാണോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ടിക്കറ്റിലുണ്ട്.
പ്രീ ഡെസ്റ്റിനേഷൻ. സോ ഇൻ ആർ ടിക്കറ്റ് ഇറ്റ്സ് ബീയിംഗ് റിട്ടൺ വെൻ യു വർ ബോൺ അഗൈൻ, പ്രീ ഡെസ്റ്റിനേഷൻ ബിക്കമിംഗ് ലൈക് ജീസസ് ക്രൈസ്റ്റ്.
നമ്മുടെ ടിക്കറ്റിൽ നാം വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം, മുന്നമേ നിർണയിച്ചിരിക്കുന്ന സ്ഥലം ഇതാണ്, യേശു ക്രിസ്തുവിനെ പോലെ ആകുക.
സോ ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് ട്രെയിൻ, യു ഗോട്ട് എ ടിക്കറ്റ് ടു ഡൽഹി. Your train will take you closer and closer to Delhi as each hour goes by.
നിങ്ങൾ ഒരു ശരിയായ ട്രെയിനിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ന്യൂഡൽഹി ആണെങ്കിൽ, ഓരോ നാളുകൾ കഴിയും തോറും നിങ്ങൾ കുറച്ചുകൂടെ ഡൽഹിയോട് അടുത്ത് എത്തിക്കൊണ്ടേയിരിക്കും.
In the same way, if you're going the right direction in the Christian life, you should be becoming more and more like Jesus Christ every year.
അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ശരിയായ പാതയിലാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും, നാളുകൾ കഴിയും തോറും നിങ്ങൾ കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരേണം.
That's how you know you are going in the right direction.
അങ്ങനെയാണ് നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയുക.
And that's how you know you will endure until the end.
അങ്ങനെ നിങ്ങൾ അവസാനത്തോളം സഹിച്ചു നിൽക്കും എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
So never forget this. My destination in the Christian life is not heaven.
എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമല്ല. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനായി തീരുക എന്നുള്ളതാണ്. ഈ സ്വപ്നം നിങ്ങൾ ഒരിക്കലും മറക്കരുത്.
Destination is to become like Jesus Christ. Now, you've heard me say this many times and you may say, yeah, yeah, we know this. You know it in your head. But ask yourself this question.
നിങ്ങൾ ഇത് പലപ്പോഴായി ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പറയും, എനിക്കിതറിയാം, എനിക്കിതറിയാം. നിങ്ങൾക്കറിയാം, ശരിയാണ്, നിങ്ങളുടെ തലയിൽ ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഈ സത്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കാര്യം വന്നിട്ടുണ്ടോ?
Can your wife say that during the last one year you have become more Christ-like in your behavior, in your speech, etc.? Can you?
നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ നോക്കി പറയുവാനായിട്ട് കഴിയുമോ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപം ആയിട്ടുണ്ട്? നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പെരുമാറ്റ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനാകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ കഴിയുമോ?
Your husband say that. Can your brothers in the church say that? Can your sisters in the church say that?
നിങ്ങളുടെ സഭയിലുള്ള സഹോദരന്മാർക്ക്, നിങ്ങളുടെ സഭയിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അപ്രകാരം നിങ്ങളെ നോക്കി പറയുവാനായിട്ട് കഴിയുമോ?
And you grown up children, can your parents say that you're becoming more Christ like? You know, Jesus obeyed his parents even from a very young age.
വളർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളായ നിങ്ങളെ നോക്കി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ മകൻ ഈ മകൾ കുറച്ചുകൂടെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപനായിക്കൊണ്ടിരിക്കുന്നു, അനുരൂപയായിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് പറയുവാനായിട്ട് കഴിയുമോ? നിങ്ങൾക്കറിയാമല്ലോ, യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് വളർന്നതാണ്.
From childhood. That's what it means to become like Christ even for a child.
യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞായിട്ട് ഭവനത്തിൽ പാർക്കുകയും വളരുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനും ചെറുപ്പക്കാരനും യേശു ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ട് കഴിയും.
All of us can follow Christ. All of us can run this race. You're 5 years old, you can run this race.
എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഈ ഓട്ടം ഓടുവാനായിട്ട് കഴിയും. 5 വയസ്സുള്ള ഒരു കുട്ടിക്കും ഈ ഓട്ടം ഓടുവാനായിട്ട് കഴിയും.
Just be obedient to your parents.
5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, അത് മാത്രം മതി.
Respect them.
അവരെ ബഹുമാനിക്കുക.
As a teenager, 17, 18 years old.
18 വയസ്സുള്ള ഒരു യുവാവ് ആണ് നിങ്ങളെങ്കിൽ.
Tempted exactly like you are being tempted.
നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ പരീക്ഷകളും അതുപോലെ തന്നെ യേശു ക്രിസ്തു പരീക്ഷ നേരിട്ടിട്ടുണ്ട്.
Follow him. Say, Lord, I'm going to fight that temptation.
യേശുവിനെ നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾ ആ യേശുവിനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ പറയുക, ആ പരീക്ഷാ സമയത്ത് ഞാൻ ആ പ്രലോഭനത്തെ ഞാൻ നിരസിക്കുന്നു.
So now we turn back to Hebrews 12 again.
ഇപ്പോൾ നിങ്ങൾ വീണ്ടും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് തിരിക്കുക.
Hebrews 12.
എബ്രായ ലേഖനം
12-ാം അധ്യായം. How do we run this race?
എങ്ങനെയാണ് ഈ ഓട്ടം ഓടേണ്ടത് എന്ന് നമ്മൾ വായിക്കുന്നു.
We've seen our goal now. We've seen the starting line, which is being born again.
നിങ്ങൾ ആ ഓട്ടത്തിന്റെ ആരംഭം എവിടെയാണ് എന്ന് നിങ്ങൾ കണ്ടു, അത് വീണ്ടും ജനിക്കുന്ന ഇടത്താണ്.
We've seen how not to fall down in this race, that means keep a good conscience.
എങ്ങനെയാണ് ഈ ഓട്ടത്തിൽ നാം താഴെ വീഴാതിരിക്കേണ്ടത് എന്ന് നാം കണ്ടു, അത് നല്ലൊരു മനസാക്ഷി സൂക്ഷിക്കുന്നതിലൂടെയാണ്.
We've seen our destination, the finishing line, which is
ആ ഓട്ടത്തിന്റെ ലക്ഷ്യം എവിടെയാണ് എന്ന് നാം കണ്ടു, അത് കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപനാകുന്നതാണ്.
Like Jesus Christ. Okay, now the question is, how do I run this race to make sure I win the prize? It says here.
വീണ്ടും നാം കാണേണ്ടത് നമുക്ക് എങ്ങനെയാണ് സമ്മാനം നേടുവാൻ ഉതകുമാറ് ഈ ഓട്ടം ഓടുവാനായിട്ട് കഴിയുക.
Looking unto Jesus or fixing our eyes on Jesus.
ഇവിടെ നാം വായിക്കുന്ന 2-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയാക്കുന്നവനുമായ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക.
The author and perfecter of our faith.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു.
For the joy set before him, endured the cross, despising the shame, and he sat down at the right hand of the throne of God.
തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
So he reached the finishing line.
അവൻ തന്റെ ഓട്ടം അവസാനിപ്പിച്ച ലക്ഷ്യസ്ഥാനത്തെത്തി.
He ran a race on earth.
അവൻ ഈ ഭൂമിയിൽ ഒരു ഓട്ടമോടി
and reach the finishing line
അവിടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു
which is the throne of God
അത് ദൈവത്തിന്റെ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗമാണ്
he had completed his race
അവന്റെ ഓട്ടം അവൻ ഓടി പൂർത്തിയാക്കി
so in this race the wonderful thing is we have someone who's gone ahead of us whom we can look at
നമ്മുടെ ഈ ഓട്ടത്തിൽ നമുക്കുള്ള ഏറ്റവും ഉത്സാഹം പകരുന്ന കാര്യം നമുക്ക് മുന്നമേ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയ കർത്താവ് നമുക്ക് മാതൃകയായിട്ടുണ്ട് എന്നതാണ്
Someone who's shown us how to run effectively
എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഓടേണ്ടത് എന്ന് നമുക്ക് ഒരു മാതൃക കാണിച്ച് കർത്താവ് നമുക്ക് മുന്നോടിയായിട്ടുണ്ട്
What a wonderful thing it is
അത് എത്ര അത്ഭുതകരമായ കാര്യമാണ്
You know, it's one thing for someone to teach you swimming.
ഒരാൾ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്
On a blackboard.
ഒരു ഒരു ബ്ലാക്ക് ബോർഡിൽ നീന്തൽ പഠിപ്പിക്കുന്നത് ഒരാൾ പഠിപ്പിച്ചാൽ അത്
Explaining on a blackboard with chalk how to move your hands and how to move your legs, how to breathe, how to put your head in the water and lift it up, etc.
ഒരു ബ്ലാക്ക് ബോർഡിൽ ചോക്ക് പീസുമായിട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ നീന്തേണ്ടത് എങ്ങനെയാണ് കൈയിട്ട് അടിക്കേണ്ടത് എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത് എങ്ങനെയാണ് വെള്ളത്തിൽ കിടക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഒരാൾ ഒരു ബ്ലാക്ക് ബോർഡിൽ ചോക്കും വെച്ച് പഠിപ്പിക്കുകയാണെന്ന് ചിന്തിക്കുക
But it's quite another thing for someone to jump into the swimming pool or the river and say follow me just do what I'm doing
ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞു ഒരു നീന്തൽ കുളത്തിലോ അല്ലെങ്കിൽ ഒരു ആറ്റിലോ ചാടി ഒരു ഒരു പുഴയിലോ ചാടി നിങ്ങളെ നീന്തൽ പഠിപ്പിക്കുവാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും മറ്റൊരു കാര്യമാണ്
Which do you think is a quicker way to learn swimming
നിങ്ങൾക്ക് വേഗത്തിൽ നീന്തൽ പഠിക്കണമെങ്കിൽ ഇതിലേത് ഏത് കാര്യമാണ് നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു
Not by somebody explaining to you on a blackboard
ഒരു ബ്ലാക്ക് ബോർഡിൽ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നീന്തൽ പഠിക്കുവാനായിട്ട് കഴിയുകയില്ല
But by somebody going in front of you in the river and say see what I'm doing see how I'm moving my hands and my legs do that
നിങ്ങളുടെ മുന്നമേ ഒരു വ്യക്തി വെള്ളത്തിൽ പുഴയിൽ നദിയിൽ ഇറങ്ങി അവിടെ എന്റെ കൈ എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് നോക്കുക എന്റെ കാൽ എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് നോക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വെള്ളത്തിൽ നിങ്ങളുടെ മുന്നമേ നീന്തുന്ന ഒരു വ്യക്തിയെ അനുഗമിച്ച് നിങ്ങൾക്ക് നീന്തൽ പഠിക്കുവാൻ എളുപ്പമാണ്
That is the best way to learn swimming.
നീന്തൽ പഠിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അതാണ്
Or if someone is teaching us anything, to play football or to play cricket, how to swing a bat, or how to run a race.
അല്ലെങ്കിൽ അത് ക്രിക്കറ്റ് കളിക്കുന്നതാകട്ടെ ബാറ്റ് പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാകട്ടെ ഫുട്ബോൾ കളിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാകട്ടെ അല്ലെങ്കിൽ ഒരു ഓട്ടം ഓടുന്നത് എങ്ങനെയാണ് ഇതൊന്നും ബ്ലാക്ക് ബോർഡിൽ വെച്ച് പഠിക്കുന്നതല്ല നമുക്ക് എളുപ്പം
Follow my example.
എന്റെ മാതൃക പിൻപറ്റുക
track in which I'm running.
ഞാൻ ഓടുന്ന ഈ ഓട്ടക്കളമുണ്ടല്ലോ ഈ പാതയുണ്ടല്ലോ അത് നോക്കുക എന്നെ പിൻപറ്റുക
The thing here is that there are many tracks in this world that can lead us astray from our destination.
നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തിരിച്ചു കളയുന്ന പല തരത്തിലുള്ള പാതകൾ ഈ ലോകത്തിൽ ഉണ്ട് എന്നത് എന്നത് വാസ്തവമാണ്
And we need to go on the right track when they run this 40 kilometer marathon race.
ഈ 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മാരത്തോൺ റേസ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നാം ശരിയായ പാതയിൽ തന്നെ ഓടണം
They sometimes run it through a city.
ചിലപ്പോൾ ഈ മാരത്തോൺ ഓട്ടം ഓടുമ്പോൾ ഒരു പട്ടണത്തിന്റെ നടുക്കൂടെ ചിലപ്പോൾ ഓടേണ്ടി വരും അവിടെ ആ പട്ടണത്തിൽ പല തരത്തിലുള്ള റോഡുകളുണ്ട് പലയിടത്തേക്കും പോകുന്ന റോഡുകളുണ്ട്
And the path for this 40 kilometers will be marked with flags.
ഇവിടെ ഈ 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഓട്ടത്തിന്റെ പാത അവിടെ കൊടികൾ നാട്ടിയിരിക്കും ഈ കൊടികൾ നാട്ടി ആ പാതയ്ക്ക് അടയാളം വെച്ചിട്ടുണ്ടാവും
That you know which road to take. If you don't go along that track and you take another side road, you'll never reach the destination.
നിങ്ങൾ ആ കൊടികൾ നാട്ടിയിരിക്കുന്ന കൊടികൾ നോക്കി ശരിയായ പാത നിങ്ങൾ തിരഞ്ഞെടുത്ത് ശരിയായ പാതയിൽ നിങ്ങൾ ഓടാതെ ഏതെങ്കിലും ഊടുവഴിയിലൂടെ കയറി പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയുകയില്ല.
So when you run this marathon race, you got to look for those flags and follow the track. But even better, if there's a man running in front of you whom you can see, who says, follow me.
എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഈ നാട്ടിയിരിക്കുന്ന കൊടികൾ നോക്കി നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ശരിയായ പാത കണ്ടെത്തി ആണ് നിങ്ങൾ ഓടേണ്ടത്. എന്നാൽ അതിലും ഉത്തമമായ അതിലും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഓടുന്നു, അദ്ദേഹം പറയുന്നു എന്നെ പിൻപറ്റുക, എന്റെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നോക്കി ഓടിയാൽ മതി.
That's even better. You follow him because he's going on the right track.
കാരണം അവൻ ശരിയായ പാതയിലാണ് ഓടുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ പിൻപറ്റിയാൽ മാത്രം മതി.
And this is the wonderful thing in the Christian life. In the Old Testament they only had a law.
പഴയ നിയമത്തിൽ അവർക്ക് ഒരു നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചോളം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം നമുക്ക് പിൻപറ്റുവാനായിട്ട് ഒരു മാതൃക ഉണ്ട് എന്നുള്ളതാണ്.
The law was like flags here and there saying don't do this, don't go this way, come this way.
നിങ്ങൾ ആ വഴിയിൽ പോകരുത്, ഈ വഴിയിൽ പോകരുത് എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും വെച്ചിരിക്കുന്ന ഈ കൊടികൾ പോലെയായിരുന്നു പഴയ നിയമകാലത്തെ നിയമങ്ങൾ.
But sometimes you may not see them.
ചില സമയത്ത് നിങ്ങൾ ആ കൊടികൾ കണ്ടില്ലെന്ന് വരാം.
It may be a bit dark or you could mistake the way sometimes.
ചിലപ്പോൾ അവിടെ കുറച്ച് ഇരുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൊടി മറ്റെന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം.
But when you have a person running in front of you, right in front of you, you can follow him easily.
എന്നാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യക്തി ആ ഓട്ടക്കളത്തിലൂടെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ വളരെ എളുപ്പത്തിൽ ആ വ്യക്തിയെ പിൻപറ്റുവാനായിട്ട് കഴിയും.
That's the wonderful thing about the new covenant.
പുതിയ ഉടമ്പടിയുടെ ജീവിതത്തിന്റെ മഹത്വകരമായ കാര്യം അതാണ്.
We don't have just rules and a law. We have an example.
നമുക്ക് നിയമങ്ങൾ പിൻപറ്റുവാനായിട്ട് നമ്മെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അല്ല നമുക്ക് പുതിയ നിയമത്തിലുള്ളത്. നമുക്ക് പിൻപറ്റുവാനായിട്ട് ഒരു വ്യക്തിയുണ്ട്, ഒരു മാതൃകയുണ്ട്.
And that's why in the Old Testament they could finish their ministry, but there was no question of anyone becoming like Christ in the
പഴയ നിയമകാലത്ത് അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അവർക്കാർക്കും യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുക എന്നുള്ള ലക്ഷ്യം അവർക്കില്ലായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനും കഴിഞ്ഞില്ല.
Old Testament. That was not their destination. That's the destination for us. Because now Jesus has come.
നമ്മെ സംബന്ധിച്ചോളം നമുക്ക് യേശു ക്രിസ്തു വന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുക എന്നുള്ളതാണ്. പഴയ നിയമ കാലത്ത് യേശു ക്രിസ്തു വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ലക്ഷ്യം ഇല്ലായിരുന്നു.
And he has given us the Holy Spirit.
നമുക്ക് കർത്താവ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെയും നൽകിയിട്ടുണ്ട്.
So we look unto Jesus, it says here, and run this race.
അതുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ നോക്കി നാം ഈ ഓട്ടം ഓടേണ്ടതാണ്.
So that shows us that Jesus himself ran this race.
അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു ഈ ഓട്ടം ഓടി പൂർത്തിയാക്കി എന്നാണ് അതിന്റെ അർത്ഥം.
In front of us.
നമുക്ക് മുന്നോടിയായി യേശു ഓടി പൂർത്തിയാക്കി.
And that's why earlier on in Hebrews, we must look at Hebrews like a letter.
എബ്രായ ലേഖനത്തെ നിങ്ങൾ ഒരു ഒരു എഴുത്ത് പോലെ, ഒരു കത്ത് പോലെയാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്.
So, look at the first pages of this letter in chapter 2 and verse 17. It says, Jesus was made like his brothers in everything.
നമ്മൾ ഈ ലേഖനത്തിന്റെ ആരംഭ ഭാഗത്ത് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു.
He was made like us.
അവൻ നമ്മെ പോലെ, നമുക്ക് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. നമ്മെ പോലെ അവൻ ആയി തീർന്നു.
In every area, the only thing he didn't have is sin. You see, we are born with the nature of Adam in us, which is called.
അവൻ നമ്മെ പോലെ ആയി തീർന്നു, എന്നാൽ അവനിൽ ഈ ഒരു വ്യത്യാസം മാത്രമാണ്, അവന്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു.
The old man. Because Jesus was not born like that, because it says the Holy Spirit came upon Mary. He was
മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പരിശുദ്ധാത്മാവിനാണ് യേശു ക്രിസ്തു ജനിച്ചത്. അവന് ഒരു പാപ ജഡം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു.
Born of Mary, so he had a body like ours and a will like ours to choose this way or that way.
എന്നാൽ അവൻ മറിയയുടെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ അവന് ഈ വഴിയോ അല്ലെങ്കിൽ ആ വഴിയോ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഒരു സ്വന്ത ഹിതം യേശുവിനുണ്ടായിരുന്നു.
But he didn't have a sinful nature.
എന്നാൽ പാപകരമായ ഒരു സ്വഭാവം യേശുക്രിസ്തുവിനില്ലായിരുന്നു.
He didn't have an old man.
അവന് പഴയ മനുഷ്യൻ അവനില്ലായിരുന്നു.
Like we have.
നമുക്കുള്ളതുപോലെ യേശുക്രിസ്തുവിനില്ലായിരുന്നു.
He was born holy. That is the only difference. But
നമുക്കും യേശുവിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യേശുക്രിസ്തു വിശുദ്ധനായിട്ടാണ് യേശുക്രിസ്തു ജനിച്ചത് തന്നെ.
Otherwise he is just like us, and it says in Hebrews 4:15 he could be tempted like us.
അല്ലെങ്കിൽ അവൻ നമ്മെ പോലെ തന്നെയാണ് ഇബ്രായ ലേഖനം 4:15 വായിക്കുന്നത്. അവൻ നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു.
Now we don't have to analyze all that. A lot of people waste their time analyzing all these things and go astray.
ഈ കാര്യങ്ങളെല്ലാം നാം ആണ് ഇവിടെ കീറി നാം പരിശോധിക്കേണ്ട ആവശ്യമില്ല. പല ആളുകളും ഇതിൽ ഇതിനെക്കുറിച്ച് വളരെയധികം അനലൈസ് ചെയ്ത് ഇതൊക്കെ പഠിച്ച് അവര് പഠിച്ചതിനു ശേഷവും അവര് നശിച്ചു പോകുന്ന ആളുകളുണ്ട്.
Just believe what the Bible says.
ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ലളിതമായി വിശ്വസിക്കുക.
He was tempted like us.
നമ്മെ പോലെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു.
In all things he was tempted like us.
എല്ലാത്തിലും അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു.
But he did not sin.
എന്നാൽ അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല.
So if you want to know how Jesus was tempted, it's very easy.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യേശുക്രിസ്തു എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്, അത് മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാണ്.
I ask myself, how was Jesus tempted? Well, how am I tempted?
ഞാൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടത്.
Today, how was I tempted 20 years ago? How was I tempted 60 years ago?
ഇന്ന് ഞാൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്, 20 വർഷം മുമ്പ് ഞാൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്, 60 വർഷം മുമ്പ് ഞാൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്.
When I was a teenager.
ഞാനൊരു ടീനേജർ ആയിരുന്നപ്പോൾ.
That's how Jesus was tempted as a teenager.
അങ്ങനെയാണ് ഒരു കൗമാരക്കാരനായി യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്.
How was he tempted when he was working as a carpenter? How was I tempted 50 years ago when I was working?
ഞാൻ ജോലി ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്, അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു ഒരു ആശാരിയായി ജോലി ചെയ്തപ്പോൾ യേശുക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടത്.
That's how he was tempted. Every area in which you are being tempted today, Jesus was tempted too.
നാം ഏതെല്ലാം മേഖലകളിൽ നാം പരീക്ഷിക്കപ്പെടുന്നുവോ ആ മേഖലകളിലെല്ലാം അതുപോലെ തന്നെ യേശുക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടിരുന്നു.
It says he was tempted, but he did not sin.
അവിടെ നാം വായിക്കുന്നത് അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ പാപം ചെയ്തില്ല.
That's the thing that we got to remember. He was tempted, but he did not sin.
നമ്മൾ അത് ഓർത്തിരിക്കണം. അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ പാപം ചെയ്തില്ല.
And so, if we have an example that we can follow,
അതുകൊണ്ട് നമുക്ക് പിൻപറ്റുവാനായിട്ട് ഒരു മാതൃക യേശു ക്രിസ്തുവിലുണ്ട്.
Every single day of our life, right until we reach the finishing line.
നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ എത്തുന്നതുവരെ, ഓട്ടം അവസാനിപ്പിക്കുന്നതുവരെ നമുക്ക് പിൻപറ്റുവാനായിട്ട് ഒരു നല്ല മാതൃക യേശു ക്രിസ്തുവിലുണ്ട്.
So Hebrews chapter 12, fixing our eyes on Jesus, the author and finisher of our faith.
നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക എന്ന എബ്രായ ലേഖനം 12:2 നാം വായിക്കുന്നു.
For the joy set before him, endured the cross. So,
തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂസിനെ സഹിച്ചു.
This is a race which has a cross every day in our life.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കുരിശ് എടുക്കേണ്ട ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ഓട്ടം.
This is how we run in a way that we'll never finish. That we will finish rather, that we'll never fall down on the wayside and not complete the race. If you want to finish the race,
നാം നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി വഴിയിൽ എവിടെയോ വീണുപോയി, നാം നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാതെ നാം വിജയകരമായി നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണമെങ്കിൽ നാം ദിനംതോറും നമ്മുടെ ക്രൂശ് എടുത്ത് ഈ ഓട്ടം ഓടേണ്ടിയിരിക്കുന്നു.
here is what you have to do. It says about Jesus that one thing about his life, the one thing that is mentioned here, it's about the only thing mentioned about his earthly life, he endured the cross.
തന്റെ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ പ്രയോഗം ശ്രദ്ധിക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു.
Who for the joy set before him, the joy was to fellowship with the Father.
അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താണ്? ദൈവത്തോടുള്ള കൂട്ടായ്മ.
To him that was more important than anything on earth.
ഈ ഭൂമിയിലുള്ള മറ്റെല്ലാത്തിനേക്കാട്ടിലും ഉപരി ദൈവത്തോടുള്ള കൂട്ടായ്മ അവന് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമായിരുന്നു.
And so we need to understand what it means to take up the cross.
അതുകൊണ്ട് കുരിശെടുക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം.
If we want to run this race. So how do we take up the cross?
നമുക്ക് ഈ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തണമെങ്കിൽ നാം എങ്ങനെയാണ് നാം കുരിശെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം.
Let's turn to Luke 9 and verse 23.
ലൂക്കോസ് 9:23 വാക്യം അത് വളരെ വ്യക്തമാണ്.
Luke chapter 9 and verse 23 that Jesus said, if anyone wants to come after me,
ലൂക്കോസ് 9:23 എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ,
wants to run this race,
ഈ ഓട്ടമോടുവാൻ താല്പര്യപ്പെടുന്ന ഒരുത്തൻ,
he must deny himself and take up his cross every day.
അവൻ തന്നെ തന്നെ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
And follow me. Now these are very elementary things that we have taught here in Kottayam for 32 years.
കഴിഞ്ഞ 32 വർഷമായി ഈ കോട്ടയത്ത് നാം പഠിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ സത്യങ്ങളാണ് ഈ കാര്യങ്ങൾ.
For 31 years at least, I came here first in 1983.
അല്ലെങ്കിൽ 31 വർഷം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത് 1983ലാണ്.
This church started and is 31 years now. And
ഈ സഭ തുടങ്ങിയിട്ട് ഇപ്പോൾ 31 വർഷങ്ങളായി.
Every year and sometime or the other, not always for a conference, but I've come here in all these 31 years, and I want to tell you, all these 31 years in one way or the other, I have preached taking up the cross, following in Jesus' footsteps. My message.
ഈ കഴിഞ്ഞ 31 വർഷങ്ങളായി ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, എപ്പോഴും കോൺഫറൻസിനല്ല, അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഞാൻ ഒരു വർഷമെങ്കിലും ഈ കേരളത്തിൽ കോട്ടയത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 31 വർഷങ്ങളിലും ഞാൻ ഈ നിങ്ങൾ കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഈ സത്യത്തെക്കുറിച്ച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എന്റെ സന്ദേശം മാറിയിട്ടില്ല.
The way to run the race today is exactly the same as the way we had to run 31 years ago or the way we had to run from the day of Pentecost onwards.
കഴിഞ്ഞ 31 വർഷങ്ങളായി ഞങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിൽ തന്നെയാണ് ഈ ഓട്ടം ഓടേണ്ടത്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളെ മുതൽ തന്നെ ക്രിസ്തീയ ജീവിതം വിജയകരമായി നാം ഓടണമെങ്കിൽ നാം നമ്മെ തന്നെ നിഷേധിച്ച് കുരിശെടുത്തുകൊണ്ട് നാം ഓടിയാലേ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ.
Which is more than 1980 years ago.
അത് 31 വർഷമല്ല, 1980 വർഷങ്ങളായി നമുക്ക് മുമ്പോട്ട് പോകേണ്ട വഴി ഇത് മാത്രമാണ്.
The same way, there's no change.
ആ വഴിക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല.
If anyone wants to follow up, come after me. If anyone wants to run this race, Luke 9:23, take up your cross, deny yourself, take up your cross every single day.
എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
And follow me. Now, a lot of people have got the idea, oh, this taking up the cross is such a heavy burden.
പല ആളുകൾക്കും ഈ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരം പോലെയാണ്.
No, it isn't. See, there are many things in life which are painful.
ഇത് ഒരു ഭാരമല്ല. ജീവിതത്തിൽ വേദനാജനകമായ പല കാര്യങ്ങളുണ്ട്.
A good result at the end and we are willing to go through that pain.
എന്നാൽ ആ വേദനയുടെ അപ്പുറത്ത് നല്ല ഒരു ഒരു ഫലം ഉള്ളതുകൊണ്ട് ആ വേദനയിലൂടെ കടന്നു പോകുവാൻ നാം തയ്യാറാണ്.
Think of these people who take part in a race.
ഈ ഓട്ടത്തിൽ ഓടുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക.
We read in 1 Corinthians in chapter 9.
1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
That those who take part in this race, 1 Corinthians 9:25. They exercise self-control in all things.
അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു.
And they do that to receive a perishable wreath or today a gold medal.
അതോ അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ അവരൊരു സ്വർണ്ണ മെഡൽ നേടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സകലത്തിലും വർജനം ആചരിക്കുന്നത്.
But we are receiving an imperishable one.
എന്നാൽ നമ്മെ വാടാത്ത ഒരു കിരീടമാണ് പ്രാപിക്കുന്നത്.
One who wants to take part in the marathon race or the 100 meters race in the Olympic Games, do you know for how many years they train for it?
ഈ 100 മീറ്റർ ഓട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മാരത്തോൺ റേസിലോ ഇപ്രകാരം സമ്മാനം നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർ എത്ര വർഷം ഇത്ര ഇപ്രകാരം പരിശീലിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ?
At least 4 years, and every day they train just for that one event.
ഒറ്റ മത്സരത്തിന് വേണ്ടി കുറഞ്ഞ വർഷം 4 വർഷമെങ്കിലും, 4 വർഷത്തിൽ ഒരിക്കലാണല്ലോ ഒളിമ്പിക്സ്, കുറഞ്ഞ വർഷം 4 വർഷമെങ്കിലും അവർ ഓരോ ദിവസവും അതിനുവേണ്ടി പരിശീലിക്കുകയാണ്.
In the Olympic Games, they train and train and train and train and train, and while other people are sleeping, they're early in the morning, they've got up and they've started running.
മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ അവര് രാവിലെ തന്നെ എഴുന്നേറ്റ് അവര് ഓട്ടം ആരംഭിച്ചു, അവരുടെ ട്രെയിനിങ് അവർ ആരംഭിച്ചു കഴിഞ്ഞു.
While other people are stuffing themselves with food, they're very disciplined in the way they eat their food because they want to win a race. They want.
മറ്റുള്ളവരൊക്കെ വാരി വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ഭക്ഷണത്തിൽ വളരെ മിതത്വം പാലിച്ച് അവർ ആവശ്യമുള്ളത് മാത്രം അവർ കഴിക്കുന്നു.
Keep fit. While other people are sleeping, they are getting up and doing some exercise in a gym.
മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് ഒരു ജിമ്മിൽ പോയി അവരുടെ ശരീരം ശരിയായ രീതിയിൽ ആരോഗ്യകരമായി സൂക്ഷിക്കുവാനായിട്ട് അവർ പരിശീലനം ചെയ്യുന്നു.
Because they want to keep themselves fit, they exercise self-control. They
അവരെ സംബന്ധിച്ചോളം അവര് സകലത്തിലും വർജനം ആചരിച്ച് അവരെ തന്നെ ഈ ഓട്ട മത്സരത്തിന് വേണ്ടി ഒരുക്കുന്നു.
Discipline themselves because they've got a goal. I've got to win that gold medal.
അവർക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ആ സ്വർണ്ണ മെഡൽ നേടണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവരെ തന്നെ അവർ പരിശീലിപ്പിക്കുന്നു.
And in this is it's difficult. It's not easy. It's much better to just sleep in the bed instead of getting up early in the morning and going for a run.
ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഓടുവാനായിട്ട് ഓട്ടത്തിന് പോകാനും പരിശീലനം ചെയ്യുന്നതും ഒക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് കുറച്ചുകൂടി എളുപ്പം.
But why do they do it?
പക്ഷെ എന്തിനാണ് അവരിതൊക്കെ ചെയ്യുന്നത്?
I'm going to get something at the end.
എനിക്ക് ഈ ഓട്ടത്തിന്റെ അവസാനം, ഈ പരിശീലനത്തിന്റെ അവസാനം, എനിക്കൊരു സമ്മാനം എന്റെ മുമ്പിലുണ്ട്.
And it says here, we're going to get something even more glorious.
ഇവിടെ നാം വായിക്കുന്നത് അവരെ പോലെയല്ല, നമ്മെ സംബന്ധിച്ചോളം വാടാത്ത ഒരു കിരീടം നമുക്കായി ഒരുക്കിയിരിക്കും.
We're going to become like Jesus Christ more and more every year.
നാം ഓരോ വർഷം കഴിയും തോറും യേശുക്രിസ്തുവിനെ പോലെ, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നാം പോകേണ്ടത്.
So we're willing to go through that difficulty of denying ourselves and taking up the cross and dying to ourselves, because
നാം നമ്മെ തന്നെ നിഷേധിക്കുകയും നമ്മുടെ കുരിശെടുത്ത് നാം മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നാം ഈ ലക്ഷ്യത്തിലേക്ക് നാം കുറച്ചുകൂടി അടുക്കുകയാണ്.
Something at the end of it. Why is it so many Christians lack joy in their life?
അനേക ക്രിസ്ത്യാനികൾക്കും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്താണ്?
The Bible says, rejoice in the Lord always.
വേദപുസ്തകം പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് ദൈവവചനം പറയുന്നത്.
How many of you can honestly say that you obey Philippians 4:4?
നിങ്ങളിൽ എത്ര പേർക്ക് സത്യസന്ധമായിട്ട് പറയുവാനായിട്ട് കഴിയും ഫിലിപ്പി ലേഖനം 4:4 പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് അനുസരിക്കുവാനായിട്ട് കഴിയും, കഴിയുന്നുണ്ട്?
Rejoice in the Lord always.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ.
And again I say, rejoice.
ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുകയും സന്തോഷിപ്പീൻ.
Do you obey that?
നിങ്ങൾ അത് അനുസരിക്കാറുണ്ടോ?
Perhaps you don't.
ഒരുപക്ഷെ നിങ്ങൾ അനുസരിക്കുന്നില്ലായിരിക്കാം.
You can't.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ല.
And I'll tell you why.
എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ.
Turn to Hebrews chapter 12, verse 2. We read that Jesus, for the joy set before him, endured the cross.
നമ്മൾ വീണ്ടും എബ്രായ ലേഖനം 12:2 തിരിക്കുക. അവിടെ നാം യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ കുരിശ് സഹിച്ചു, ക്രൂശിനെ സഹിച്ചു.
I learned something from Hebrews 12:2 that we can get joy only the way, on the way of the cross.
നാം അവിടെ എബ്രായ ലേഖനം 12:2 നാം വായിക്കുന്നത്, കുരിശിന്റെ മാർഗത്തിൽ, ക്രൂശിന്റെ മാർഗത്തിലാണ് നമുക്ക് സന്തോഷം ലഭിക്കുക എന്നതാണ്.
No, there's no other way.
മറ്റൊരു മാർഗമില്ല.
There is no other way.
മറ്റൊരു വഴിയില്ല.
Don't take up the cross, you will not be able to rejoice always.
നിങ്ങൾ കുരിശെടുത്ത്, നിങ്ങളെ തന്നെ നിഷേധിച്ച് കുരിശെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷഭരിതനായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല.
But I can guarantee that if you decide from today, in every situation, every day, to deny yourself, say no to yourself, and die to your own will.
നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനോട് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പ് നൽകുവാനായിട്ട് കഴിയും.
That's what it means to take up the cross, die to yourself. You will come to a life where you rejoice in the Lord 24 hours a day, no matter what happens.
നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിലേക്ക്, എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇപ്രകാരം ക്രൂശിന്റെ മാർഗത്തിൽ നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരട്ടെ.
And if you are not experiencing that life in your home, if you are grumbling and complaining and murmuring, getting angry and upset and in a bad mood,
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പരാതിയും പിറുപിറുപ്പുമായി, നിങ്ങൾ ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ മുറിപ്പെട്ടവനായി, നിങ്ങൾ ഒരു നിങ്ങളുടെ ശരിയായ മൂഡിലല്ലാതെ ഇങ്ങനെ വിഷണ്ണമുഖനായി നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറയട്ടെ.
I'll tell you the reason. You are not taking up the cross.
നിങ്ങൾ നിങ്ങളുടെ കുരിശ് എടുക്കുന്നില്ല, ക്രൂശ് എടുക്കുന്നില്ല.
Some of you have heard this for 15-20 years. It hasn't made a difference.
നിങ്ങളിൽ ചിലർ 15-20 വർഷമായി ഈ സത്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു മാറ്റത്തിന് കാരണമായി തീർന്നിട്ടില്ല.
You say, why are we hearing the same message again? Well, you got to hear it. You got to keep hearing it until it becomes real in your life every day.
നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഞാൻ ഇതെന്താണ് വീണ്ടും വീണ്ടും ഇത് കേൾക്കുവാനുള്ള കാരണം, വീണ്ടും വീണ്ടും എന്തിനാണ് ഈ സഹോദരൻ പറയുന്നത്? അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നതുവരെ വീണ്ടും വീണ്ടും അത് കേൾക്കേണ്ടിയിരിക്കുന്നു.
So that's very, very important. This is the only way to run this race. I'm going to tell you plainly.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് വളരെ തുറന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ഓട്ടം ഓടുവാനായിട്ട് ഈ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ.
Think about the pain a pregnant mother is willing to go through, a wife is willing to go through to have a child.
ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഗർഭവതിയായ ഒരു സ്ത്രീ കടന്നു പോകുന്ന പ്രയാസങ്ങളും വേദനകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
So much of difficulty carrying a baby in the womb, but she's willing to go through it because of the joy of having a child.
ഒരു കുഞ്ഞിന്റെ മുഖം കാണുവാനുള്ള സന്തോഷം, ഈ തരത്തിലുള്ള പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് ആ ഗർഭവതിയായ സ്ത്രീക്ക്, അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് കഴിയുന്നത്.
Your mothers went through that before you were born. They were happy for it.
നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാക്കൾ ഈ വേദനയിലൂടെ കടന്നുപോയി. അവരെ വേദനയിലൂടെ കടന്നുപോയപ്പോഴും അവർക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നു, നിങ്ങൾ ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സന്തോഷം.
Is it easy? No pregnancy is easy.
നിങ്ങൾ അത് എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഒരു തരത്തിലുള്ള ഒരു ഒരു പ്രസവകാലവും അത് എളുപ്പമുള്ള ഒരു സമയമല്ല.
There's a lot of pain in it, there's a lot of pain in the delivery, but they're willing to go through it because the joy of having a child.
ഈ പ്രസവ സമയത്ത്, പ്രസവകാലത്ത്, ആ മാസങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും വേദനകളിലൂടെ ഒക്കെ ഈ മാതാക്കൾ കടന്നു പോകേണ്ടതുണ്ട്, ഈ സ്ത്രീകൾ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ അവസാനം അവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണുന്ന, ഒരു കുഞ്ഞിന്റെ മുഖം കാണുന്ന സന്തോഷം അവരെ നയിക്കുന്നു.
So in many areas in our life, you know, we're willing to go through difficulty.
നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇപ്രകാരം നാം പ്രയാസത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുവാൻ തയ്യാറാണ്.
You know, it says in John 16, verse 21.
യോഹന്നാൻ 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു.
John 16:21, Jesus said,
യോഹന്നാൻ 16:21,
when a woman
പ്രകാരം പറയുന്നു,
is in travail, it's about to deliver a baby, she has sorrow or pain because the hour of delivery has come.
അവിടെ വായിക്കുന്നത്, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്.
Once the baby is born, she doesn't remember all that pain anymore.
എന്നാൽ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല.
Because a child is born into the world.
കാരണം ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചിരിക്കുന്നു.
So, I'll take another example of a person who is studying for a very difficult examination or studying to get a degree.
അല്ലെങ്കിൽ ഒരു പ്രയാസമുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടുവാനായിട്ട് വളരെ അധ്വാനവും പ്രയാസത്തിലൂടെയും കടന്നുപോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക.
How hard they work, you know, these training courses that they have. Sometimes people have to study for 1 year.
ചിലപ്പോൾ ചില പ്രത്യേക കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം നീണ്ട തരത്തിലുള്ള കഠിനമായ പരിശീലനത്തിലൂടെ, പരീക്ഷകളിലൂടെ അവർ കടന്നു പോകേണ്ടിയിരിക്കുന്നു.
To get into a medical college or an engineering college, they're willing to go through all that struggle.
ആ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുവാൻ അവർ തയ്യാറാണ്.
Because they know at the end of it, they can get a good degree and a good job.
കാരണം അവർക്കറിയാം ഇതിന്റെയൊക്കെ അവസാനം ഒരു നല്ല ഡിഗ്രി, ഒരു നല്ല ജോലി എനിക്ക് സ്വായത്തമാകും.
So in many areas in our life, we find mothers and students and so many athletes are all willing to go through difficulty and pain and struggle because of the goal that they'll get a prize, something good at the end of it.
ജീവിതത്തിന്റെ പല തുറകളിലുള്ള ആളുകൾ, അത് ഒരു അത്ലീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈ തരത്തിൽ ഓടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പ്രസവകാലത്തിലൂടെ കടന്നുപോകുന്ന ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, അവരെല്ലാവരും തങ്ങൾക്ക് തങ്ങളുടെ മുമ്പിൽ ഒരു നല്ല ഫലം ഉണ്ടാകും, തങ്ങൾക്ക് നല്ല ഒരു ആ തരത്തിലുള്ള ഒരു ഫലം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ കഠിനമായ പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ അവർ തയ്യാറാണ്.
That's exactly how it is. It's a question of whether you value what comes at the end.
അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ കാര്യത്തെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കഷ്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത്.
The person who is studying hard in a college values that degree which will give him a good job.
താൻ ഒരു കോളേജിൽ വളരെ കഠിന പ്രയത്നം ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവന് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ഡിഗ്രി, തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ജോലി എന്നീ കാര്യങ്ങളെ വളരെയധികം വില ഉള്ളതായിട്ട് കാണുന്നു.
The mother values that baby that's going to be born, and that's why she's willing to go through all that pain.
ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ വിലമതിക്കുന്നത് കൊണ്ടാണ് ആ വേദനയിലൂടെയൊക്കെ ആ മാതാവ് കടന്നു പോകുവാൻ തയ്യാറാകുന്നത്.
That athlete is willing to go through all that discipline because he values the gold medal that's going to come.
തനിക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വർണ്ണ മെഡലിനെ വിലമതിക്കുന്നത് കൊണ്ടാണ് ആ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന വ്യക്തി അവൻ ആ പരിശീലനത്തിലൂടെ, കഠിനമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നത്.
Don't value it. Then of course you're not willing.
നിങ്ങൾ അതിനെ വിലമതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രയാസത്തിൽ കടന്നു പോകുവാൻ യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല.
You know, if a mother doesn't care for having a child, she says, I don't want all the pain of pregnancy.
ഒരു അമ്മ കുഞ്ഞിനെ വിലമതിക്കുന്നില്ലെങ്കിൽ അവള് പറയും, എനിക്ക് ഈ പ്രസവത്തിന്റെ വേദനയോ ഒന്നും വേണ്ട, വേദനയിലൂടെ ഒന്നും കടന്നു പോകുവാൻ എനിക്ക് താല്പര്യമില്ല.
And some careless, lazy students say, I'm not bothered about having a job.
ചില ശ്രദ്ധയില്ലാത്ത ചില വിദ്യാർത്ഥികളുണ്ട്, അവർ പറയും, എനിക്ക് ജോലിയോ ഒന്നും എനിക്കൊരു താല്പര്യവുമില്ല.
അവരെ
സംബന്ധിച്ചോളം അവര് കഠിനമായി പഠിക്കുകയില്ല.
And when a Christian does not take up the cross every day, he's not unwilling to die to himself. Do you know what he's saying?
ഒരു ക്രിസ്ത്യാനി അവൻ തന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കാതിരിക്കുമ്പോൾ തന്നെ തന്നെ നിഷേധിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കാതിരിക്കുമ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ ചിലരൊക്കെ എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ ആകണം എന്ന് പറയുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ദിനംതോറും നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങൾ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കാത്തതിലൂടെ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് എനിക്ക് യേശുവിനെ അനുഗമിക്കുന്നതിൽ, യേശുവിനെ പോലെ ആകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാണ്.
Please listen to me. If you are not choosing to die to yourself morning till night every day of your life, you don't want to be like Jesus.
ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നാളിലും നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങളുടെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറക്കെ പറയുന്നത് എനിക്ക് യേശുവിനെ പോലെ ആകുവാൻ താല്പര്യമില്ല എന്നാണ്.
Don't fool yourself.
നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കരുത്.
You do not want to be like Jesus. You may say that. It's a very pious word to say. You may sing, I want to be like Jesus. But what is the proof?
നിങ്ങൾ പറയുകയും വളരെ വളരെ നല്ല രീതിയിൽ ആത്മീയ ഭാഷയിൽ നിങ്ങൾ അത് പറയുകയും പാടുകയും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ അങ്ങനെ പറയുന്നതിനും പാടുന്നതിനും എന്താണ് അർത്ഥം? നിങ്ങൾക്ക് അപ്രകാരം നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതിന്റെ തെളിവ് എന്താണ്?
The proof is you're willing to, like it says, you're endure the cross.
അതിന്റെ തെളിവ് നിങ്ങൾ ഈ ക്രൂശ് വഹിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ തെളിവ്.
And despise the shame. There is a shame in the cross. In the cross that Jesus carried, it was shameful. He was considered a criminal.
യേശു ക്രിസ്തു ഈ കുരിശ് വഹിച്ച് മുമ്പോട്ട് പോയപ്പോൾ അവനെ ഒരു കുറ്റവാളിയായിട്ടാണ് ലോകം കരുതിയത്. ഈ ക്രൂശ് ചുമന്ന് മുമ്പോട്ട് പോകുന്നത് അത് ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്.
He hung between two thieves.
രണ്ട് കള്ളന്മാർക്കിടയിൽ അവൻ തൂങ്ങിക്കിടക്കുകയായിരുന്നു.
I want to tell you something.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
Shame. In following Jesus on this earth.
ഈ ഭൂമിയിൽ യേശുവിനെ പിൻപറ്റുന്നതിന് ഒരു ഒരു അതിനോട് ചേർന്ന് ഒരു നാണക്കേടുണ്ട്, ഒരു ലജ്ജയുണ്ട്.
Yes. You may look at these great servants of God that have been through the years, right from the time of the apostles in the first century.
ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലം മുതൽ വളരെ ജീവിതത്തിൽ മുമ്പോട്ട് ഈ വഴിയിൽ മുമ്പോട്ട് പോയ ദൈവഭക്തരായ പല മനുഷ്യരെയും നിങ്ങൾ കാണുമ്പോൾ
Boy, I would like to be a great servant of God and be used by God like them, but I'll tell you something.
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചേക്കാം, എനിക്ക് അവരെ പോലെ ഒരു വലിയ ദൈവമനുഷ്യനായി ദൈവത്താൽ ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
Every single servant, true servant of the Lord. I'm not talking about every preacher. A lot of preachers are in it only for money and honor and position and fame.
എല്ലാ ശരിയായ ദൈവത്തിന്റെ ഈ പ്രകാരമുള്ള ദൈവത്തിന്റെ ദാസന്മാരും, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ പ്രസംഗകരെയും കുറിച്ചല്ല, പണത്തിനു വേണ്ടിയും മാനത്തിനു വേണ്ടിയും ഒക്കെ ഓടി നടക്കുന്ന അപ്രകാരമുള്ള പ്രസംഗകരെ കുറിച്ചല്ല, എന്നാൽ ശരിയായ എല്ലാ ദൈവഭക്തന്മാരായ മനുഷ്യരും.
For every true servant of the Lord who proclaims the whole truth of God in the New Testament has always faced ridicule and called a heretic very often.
പുതിയ നിയമത്തിൽ ഇപ്രകാരം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാ ദൈവഭക്തരായ മനുഷ്യരും അവര് ജീവിതത്തിൽ ഈ നിന്ദയും പരിഹാസവും ഒക്കെ ഏറ്റ് അവരെ ഭൂമിയിൽ ആളുകൾ അവരെ കള്ളന്മാരെന്നും അവരെ ദുരുപദേശക്കാരുമെന്നും ഒക്കെ വിളിക്കുന്ന പേരുകളും ഒക്കെ ഏറ്റുവാങ്ങിയാണ്, അപമാനം ഏറ്റുവാങ്ങിയാണ് അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അവർ മുമ്പോട്ട് പോയത്.
Different types of persecution. Some of them have been killed. Many of them have been killed.
അവരിൽ പലരും തീവ്രമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി, അവരിൽ പലരും കൊല്ലപ്പെട്ടു.
So it's not easy to be a true servant of the Lord.
യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ദാസനായി തീരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സുഖവും മാനവും ഒക്കെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് അപ്രകാരം സാധിക്കുകയില്ല.
Remember this, there is a shame if you take up the cross.
നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ക്രൂശ് എടുത്ത് മുമ്പോട്ട് പോകുന്നതിന് ഒരു നാണക്കേടുണ്ട്, അവിടെ ഒരു ലജ്ജയുണ്ട്. ഞാനൊരു മനുഷ്യനെയും ഞാൻ പ്രീതിപ്പെടുത്തുകയില്ല, ഞാൻ ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തി ഞാൻ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കും, എന്നെ തന്നെ നിഷേധിച്ച് ഞാൻ ആ വഴിയെ പോകുമെന്ന് പറയുന്നതിനോട് ചേർന്ന് ഒരു ലജ്ജയുണ്ട്, അപമാനമുണ്ട്.
And that is your goal. I'm going to please the Lord alone. I want to become like Christ.
ഞാൻ ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തി യേശുവിനെ പോലെ ആകണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ,
I assure you, you will face shame. Even as a student in school or college, I remember.
ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരട്ടെ, നിങ്ങളുടെ ഓട്ടം നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും.
Remember when I was working in the Navy and I was out and out for Jesus Christ, people made fun of me. Everybody in the ship thought I was crazy and insane.
ഞാൻ മുഴുവൻ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് വേണ്ടി അങ്ങുമിങ്ങും ഓടി നടന്ന കർത്താവിന് വേണ്ടി ഞാൻ ജോലി ചെയ്ത ആ നേവിയിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനായി അങ്ങനെ ജോലി ചെയ്ത സമയത്ത് എന്റെ കൂടെ ഇരുന്ന ആളുകളൊക്കെ എനിക്ക് വട്ടാണ്, ഞാൻ ഒരു ഭ്രാന്തനാണ് എന്നൊക്കെ അവർ ചിന്തിച്ചു. അവരെന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ,
ഐ നോ വാട്ട് ദി എൻഡ് റിസൾട്ട് ഇൻ മൈ ലൈഫ്. ഐ നോ വാട്ട് ഹാസ് ബീൻ ദി എൻഡ് റിസൾട്ട് നൗ ഇൻ മൈ ലൈഫ്. ഐ വാസ് ബോൺ അഗൈൻ 55 ഇയേഴ്സ് അഗോ.
55 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അവസാനം എന്താകും എന്നുള്ളതായിരുന്നു എനിക്ക് പ്രധാനം. ഇന്ന് എന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയാൽ ദൈവം എന്നിൽ പ്രവർത്തിച്ചത് ഞാൻ കാണുന്നു.
And I see the result in my life after 55 years. The wonderful joy of being able to take up the cross. I didn't understand it all in the early days.
എന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് എനിക്കിതൊന്നും പൂർണമായി മനസ്സിലായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ 55 വർഷമായി ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിലൂടെ ആ വഴിയിലൂടെ ഞാൻ പോയതിനാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഫലത്തെ ഞാൻ കാണുന്നു.
Particularly in the last 39 years or so, I've understood more about the way of the cross.
പ്രത്യേകിച്ചും കഴിഞ്ഞ ഏകദേശം 39 വർഷങ്ങളായി ഈ ക്രൂശിന്റെ മാർഗത്തിന്റെ മഹാത്മ്യത്തെ ഞാൻ മനസ്സിലാക്കിയ ശേഷം എന്റെ ജീവിതത്തിൽ പ്രകടമായ ഉണ്ടായ പ്രകടമായ വ്യത്യാസവും അതിൽ നിന്നും ഉളവായ ഫലങ്ങളെയും ഞാൻ കാണുന്നു.
And it's been such a wonderful way.
അതൊരു അനുഗ്രഹിക്കപ്പെട്ട വഴിയാണ്.
In the early days I understood a little bit and my progress was very slow.
എന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് എനിക്ക് കുറച്ച് ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സിലായി, എന്നാൽ ഞാൻ എനിക്ക് കുറച്ച് മനസ്സിലായി ആ കാലയളവിൽ എന്റെ ജീവിതത്തിന്റെ പുരോഗതി വളരെ വളരെ പതുക്കെയായിരുന്നു.
Once I began to understand more fully,
എന്നാൽ പൂർണമായി എനിക്ക് കുറച്ചുകൂടെ പൂർണമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങിയപ്പോൾ,
the way of the cross, it made a tremendous difference in my life.
ഈ ക്രൂശിന്റെ മാർഗം എന്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കി.
So I want to encourage you, my brothers, think of this verse, despising the shame, he endured the cross. And that's why,
അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ പ്രിയ സൗരസ്വരന്മാരെ, നാം എബ്രായ ലേഖനത്തിൽ വായിച്ചതുപോലെ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. യോഹന്നാൻ 17:17 നാം വായിക്കുന്നു, യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഇപ്രകാരം പറയുവാനായിട്ട് കഴിഞ്ഞു.
John's Gospel, chapter 17.
യോഹന്നാൻ 17
and verse 4.
നാലാം വാക്യം.
Jesus said at the end of his life, Father, I have glorified you on earth.
അവന്റെ ജീവിതത്തിന്റെ അവസാനം അവൻ ഇപ്രകാരം യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, പിതാവേ ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി.
How did I glorify you on earth? I have finished the work that you gave me to do.
ഞാൻ എങ്ങനെയാണ് അങ്ങയെ മഹത്വപ്പെടുത്തിയത്? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു.
Do you want to glorify God on this earth?
നിങ്ങൾക്ക് ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
You must finish the work God gave you to do. You were born into this world with a specific plan.
നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്, ഭൂമിയിൽ നിങ്ങളെ ആക്കിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചു? ദൈവത്തെ നിങ്ങളിവിടെ ആക്കി വെച്ചിരിക്കുന്ന പദ്ധതിയെ നിങ്ങൾ പൂർത്തിയാക്കുക.
Then God had for your life. And if you have wasted your life till today in carelessness, I urge you to begin to take your life seriously from today.
ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അലക്ഷ്യമായി നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് പോയി, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വൃഥാവാക്കിയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക.
I've taken my Christian life very seriously since many, many years.
അനേക വർഷങ്ങളായി ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതത്തെ വളരെ ഗൗരവപൂർവ്വമാണ് എന്റെ ക്രിസ്തീയ ജീവിതത്തോട് ഞാൻ സമീപിക്കുന്നത്.
I say I don't want to live for the honor or the wealth or the pleasures of this world.
ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഈ ലോകത്തിന്റെ മാനത്തിന് വേണ്ടിയോ ഈ ലോകത്തിലെ ധനത്തിന് വേണ്ടിയോ ഞാൻ ജീവിക്കുന്നില്ല.
I want to live for the glory of God.
ദൈവത്തിന്റെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു.
I want my whole life to count for God every single day.
എന്റെ ജീവിതത്തിന്റെ ഓരോ നാളും എന്റെ മുഴുവൻ ജീവിതവും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
And I'm not going to allow a little inconvenience or a little discomfort or a little pain in my body or anything to hinder me from running this race.
ഈ ഓട്ടം എന്റെ ലക്ഷ്യത്തിൽ ഈ ഓട്ടക്കളത്തിൽ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വേദനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസൗകര്യമോ ഒന്നും എന്റെ ലക്ഷ്യത്തിൽ നിന്നും എന്നെ തടയുവാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല.
Be wholehearted.
പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ഈ ഓട്ടത്തിൽ ഓടുക.
And say, Lord, there's a purpose with which you brought me to this earth.
ദൈവമേ, എന്നെ ഈ ഭൂമിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ടല്ലോ. ദൈവമേ, ആ ഉദ്ദേശം എനിക്ക് പൂർത്തിയാക്കണം.
Around it, other people, you know, person who's running the 100 meters race doesn't look around to see how other people are running. He won't come first.
100 meter ഓടുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെയൊക്കെ നോക്കി അദ്ദേഹം എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഓടുന്നത് എന്ന് അദ്ദേഹം നോക്കുകയില്ല. അങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയുകയില്ല.
A person who's running 100 meters race looks only at the finishing line and there he's running towards that.
100 meter ഓടുന്ന വ്യക്തി അവൻ അവസാനത്തെ ആ ഓട്ടം തീരുന്ന ആ വരയിൽ മാത്രമാണ് അവന്റെ ശ്രദ്ധ. അവിടെ നോക്കിയാൽ മാത്രമേ അവന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ.
And so don't look at other believers around you to see whether they are ahead of you or behind you. Never mind, you keep looking at Jesus and run this race. You know
നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളെ നോക്കി നിങ്ങൾ അവർ നിങ്ങളുടെ മുമ്പിലാണോ പുറകിലാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വിചാരപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള യേശു ക്രിസ്തുവിനെ നോക്കി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ആഞ്ഞുകൊണ്ട് ഓടുക. വെള്ളത്തിന്റെ മുകളിൽ നടന്നുകൊണ്ടിരുന്ന പത്രോസ് യേശുവിനെ നോക്കി അവൻ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അവൻ യേശുവിൽ നിന്നും അവന്റെ നോട്ടം മാറ്റിയപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ കാറ്റിലേക്കും കോളിലേക്കും ഒക്കെ നോക്കിയപ്പോൾ അവൻ മുങ്ങിപ്പോയി.
But as long as he looked at Jesus, he overcame gravity and he walked on the water.
എന്നാൽ യേശുക്രിസ്തുവിനെ അവൻ നോക്കിക്കൊണ്ട് നടന്നപ്പോൾ അവൻ ഈ ഭൂഗുരുത്വാകർഷണത്തെ ജയിച്ച് വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാൻ അവന് കഴിഞ്ഞു.
What a wonderful example.
എത്ര അത്ഭുതകരമായ ഒരു മാതൃകയാണ്.
Keep your eyes fixed on Jesus. You will not sink.
നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ യേശുവിങ്കലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടുക. നിങ്ങൾ മുങ്ങിപ്പോവുകയില്ല.
He will prevent you from sinking. He'll make you stand.
നിങ്ങൾ പാപം ചെയ്യുന്നതിൽ നിന്ന് അവൻ നിങ്ങളെ തടയും. നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഉറച്ചു നിൽക്കുവാനായിട്ട് അവൻ നിങ്ങളെ സഹായിക്കും.
He'll make you complete the race.
നിങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും.
But determinance, Lord, I want to die to myself every day.
എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈ നിർണയത്തോടുകൂടി നിർണയമുള്ളവരായിരിക്കുക. ദൈവമേ, ഓരോ ദിവസവും ദിനം തോറും ഞാൻ എന്നെ തന്നെ നിഷേധിച്ച് എന്റെ ക്രൂശെടുത്ത് ഞാൻ അങ്ങേ അനുഗമിക്കും.
What does that mean in practical terms?
പ്രായോഗികമായ അർത്ഥത്തിൽ, പ്രായോഗിക തലത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം?
When somebody provokes you to anger.
ആരെങ്കിലും നിങ്ങളെ കോപപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നു.
You are tempted to speak back in the same turn.
നിങ്ങൾ ആ പ്രകോപനത്തിന് മുമ്പാകെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാനായിട്ട് നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകുന്നു.
Don't die.
അതേ രീതിയിൽ നിങ്ങൾ സംസാരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആ തോന്നൽ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ മരിക്കേണ്ടത്.
How will a dead man react if you get angry at him?
ഒരു മരിച്ച വ്യക്തിയോട് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക?
Be like that. That's the word meaning of dying to self.
സ്വയത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം അതാണ്. ഒരു മരിച്ച വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ നിങ്ങൾ പ്രതികരിക്കുക.
when you are tempted by some sin, ask yourself,
നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപം നിങ്ങൾ പ്രകോപിക്കപ്പെടുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരു മരിച്ച വ്യക്തി എങ്ങനെയാണ് ആ പാപത്തോട് പ്രതികരിക്കുക?
When that temptation is there, nothing. Act like a dead man.
സമയത്ത് മുമ്പാകെ ഒരു മനുഷ്യ വ്യക്തി പ്രതികരിക്കുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കുക. അതാണ് നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ ചൂഴ്ന്നെറിയുക എന്നതിന്റെ അർത്ഥം.
Like a blind person.
ഒരു അന്ധനായ വ്യക്തി പ്രതികരിക്കുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കുക.
That's what it means to cut off your hand.
നിങ്ങളുടെ കൈ മുറിച്ചു കളയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്.
Be like a person whose hands are amputated. That you can't sin now with your hand.
കൈ മുറിച്ച് തന്റെ കരം കൊണ്ട് പാപം ചെയ്യാത്ത ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ ആയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
And because you don't have hands. Reckon yourself to be dead.
നിങ്ങൾ മരിച്ചവരായി നിങ്ങളെ തന്നെ എണ്ണുക.
That's what it means to take up the cross.
മരിച്ചു എടുക്കുക എന്ന പദത്തിന്റെ അർത്ഥം അതാണ്.
Romans chapter 6. We read these words, Romans chapter 6. Because your old man has died on the cross with Jesus Christ, you were crucified with him. Romans 6, verse 6. Our old
റോമാലേഖനം 6:6 ആറാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു.
Man was crucified with Christ. Therefore, Romans 6:11, consider yourself to be dead to sin, but alive to God. This
11th വാക്യത്തിൽ നാം വായിക്കുന്നു, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ.
This is what it means to take up the cross.
കുരിശെടുക്കുക, ക്രൂശെടുക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്.
I have died to sin.
ഞാൻ പാപത്തിന് മരിച്ചിരിക്കുന്നു.
And I am alive to God.
ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു.
Paul said in Galatians 6 and verse 14.
ഗലാത്യ ലേഖനം 6:14 വാക്യത്തിൽ പൗലോസ് പ്രകാരം പറയുന്നു.
He says, I am dead to this world.
ഞാൻ ഈ ലോകത്തിന് മരിച്ചിരിക്കുന്നു.
Verse 1, the Living Bible paraphrases that verse, Galatians 6:14, I have as little interest in this world as a dead man.
Living Bible il ingeneyana paribhashapettirikkunathu, oru maricha manushyanu ee logathodu etra mathram mamada undo athratholam mamada enikkum ee logathodu undu.
I am alive unto Christ. It doesn't mean I am not living in this world, but I am living in this world as Jesus lived in this world.
Njan ee logathil jeevikkunnilla ennalla adinte artham. Njan ee logathil jeevikkumbol Yesu Christ ee logathil engane jeevichu adu pole njan ee logathil jeevikkunnu.
This old man, his old self has died.
Ee palaya manushyan, ee palaya njan, avan marichirikkunnu.
Christ lives in me.
Ippol Christu aanu ennil jeevikkunnathu.
Many of us say we receive Jesus into our heart and life. Good.
നമ്മൾ പലരും പറയും, യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു, നല്ലത് തന്നെ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിച്ച് നിങ്ങളിലൂടെ ജീവിക്കുവാൻ നിങ്ങൾ അവനെ
അനുവദിക്കുന്നുവോ?
അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു മൂലയിൽ അവനൊരു ചെറിയ ഇടം ആണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്?
There's a lot of difference between inviting Jesus as a guest into your home. You know, if you invite a guest into your home, the guest can't run your home. He can't tell you how to run the home.
നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഒരു വിരുന്നുകാരനെ വിളിക്കുന്നത്, അതിനൊരു വ്യത്യാസമുണ്ട്. ആ വിരുന്നുകാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീടിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ വിരുന്നുകാരനെ അനുവദിക്കാറില്ല.
Just sits there in the corner and comes to the table when you invite him, etc.
അവരൊരു മൂലയിൽ ഇരുന്ന് നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അവൻ ഭക്ഷണ മേശയ്ക്ക് അരികിലേക്ക് വരും, അത്രയേ ഉള്ളൂ.
Different. If you invite Jesus as Lord of your home, say, Lord, take over.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായി അവനെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അവനോട് പറയുന്നത്, കർത്താവേ, ദൈവമേ, യേശു കർത്താവേ, അങ്ങ് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കണമേ.
I'm not inviting you as a guest.
ഞാൻ അങ്ങേ എന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ടല്ല ഞാൻ അങ്ങേ ക്ഷണിക്കുന്നത്.
I'm inviting you to be Lord of my life.
എന്റെ ജീവിതത്തിന്റെ യജമാനായി അങ്ങ് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ടാണ് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നത്.
So to say, Lord Jesus, you're living in me and I'm dead to this world and I'm dead to myself, but Christ lives in me.
യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ അനുവദിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കുക. ഈ ലോകത്തിന് മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നതിന്റെ അർത്ഥം അതാണ്.
This is what the Holy Spirit does. The Holy Spirit helps us to put this selfish desire in us to sin to death.
നമ്മുടെ ഹൃദയത്തിലുള്ള ഈ സ്വാർത്ഥ ചിന്തയെ മരണത്തിന് ഏൽപ്പിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്.
Puts it to death. And as we agree with him, you know, he won't force us.
പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് നാം സഹകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വന്നുകൊണ്ടേയിരിക്കും.
In a moment of temptation, if you say, Lord, help me now, I want to overcome this, he'll help you to put yourself will to death.
നിങ്ങൾ പരീക്ഷയുടെ പ്രലോഭനത്തിന്റെ ആ സാഹചര്യത്തിൽ നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവിനോട് നിങ്ങൾ നിലവിളിക്കുക, കർത്താവ് ഈ സാഹചര്യത്തിൽ നിന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിന്ന് ആ സാഹചര്യത്തിൽ നിങ്ങളെ വിടുവിക്കും.
And he will manifest in that moment the life of Christ in you.
ആ പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ വെളിപ്പെടുത്തും.
It's a wonderful thing. And moment by moment by moment, day by day, as you live this life, I'll tell you, it gets easier.
ഇതൊരു അത്ഭുതകരമായ ജീവിതമാണ്. നിമിഷം തോറും ദിനം തോറും നിങ്ങൾ ഈ വഴിയിലൂടെ തുടരുമ്പോൾ അത് ക്രമേണ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുതായി മാറും.
It's a little difficult in the beginning. Think of a person who's starting training for a marathon race. The first day, he gets so exhausted, he says, I'm never going to do it again.
മാരത്തോണിന് വേണ്ടി പരിശീലനം ആരംഭിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യത്തെ ദിവസം അവനത് വളരെ പ്രയാസമാണ്. അത് എനിക്ക് വേണ്ട എന്നുള്ള ചിന്ത പോലും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ നാളുകൾ ചെല്ലും തോറും, നാളുകൾ പോകുമ്പോൾ അവന് ആ ഒരു യാത്രയിൽ അവൻ ഉത്സാഹം കൂടുന്നു.
But he's determined to win, so he gets up again the next morning and goes again.
എന്നാൽ ആരംഭത്തിൽ അവൻ ജയിക്കുവാനായിട്ട് അവന്റെ ഉള്ളത്തിൽ ഒരു നിർണയമുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം അവൻ വീണ്ടും വരുന്നു, അവൻ ആ പരിശീലനത്തിലൂടെ കടന്നുപോകുന്നു.
And after 6 months of doing it,
അങ്ങനെ ആറ് മാസം തുടർച്ചയായിട്ട് അവൻ ആ പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് കുറച്ചുകൂടി എളുതാവുന്നു, എളുപ്പമാവുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാവുന്നു. അങ്ങനെ അടുത്ത ഒളിമ്പിക് മത്സരം നടക്കുന്നത് വരെ 4 വർഷം തുടർമാനമായി പരിശീലനത്തിൽ ഏർപ്പെടുന്നു.
Dear brothers and sisters,
priya saudharmare saudharimare,
we are called to a much greater prize and a greater goal.
Nam valare uyarna oru viliyal vilikkapettirikkunu, valare uyarna oru virudinaye devu namme vilichirikkunu.
God's purpose on earth for you is that before you finish your earthly life, not that you made a lot of money,
നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഓട്ടം തീർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കണം എന്നുള്ളതല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ലക്ഷ്യം. അല്ലെങ്കിൽ സുഖകരമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കണം, ജീവിക്കണം എന്നുള്ളതല്ല ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള പ്രാഥമികമായ ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെച്ചു, നിങ്ങളൊരു കാർ വാങ്ങി എന്നുള്ളതല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ലക്ഷ്യം. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടെ യേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരണം.
In your relationship to God and your relationship to people around you.
ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിൽ, ആളുകളോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ക്രിസ്തു തുല്യമായി നിങ്ങൾ മാറണം.
You become more Christ-like.
കുറച്ചുകൂടെ ക്രിസ്തു തുല്യമായി നിങ്ങൾ മാറണം.
If you haven't Bible knowledge, you may increase in Bible knowledge. You can come to conference after conference and you increase in Bible knowledge. It means nothing.
നിങ്ങൾ കോൺഫറൻസുകൾ തുടർമാനമായി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കോൺഫറൻസുകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ വേദപരിജ്ഞാനം കൂടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
You'll never be able to beat the devil in Bible knowledge.
നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ വേദപരിജ്ഞാനത്തിൽ പിശാചിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല.
The devil always has more Bible knowledge than you.
നിങ്ങളെക്കാട്ടിലും എപ്പോഴും പിശാചിന് കൂടുതൽ വേദപരിജ്ഞാനമുണ്ട്.
So let's not compete in Bible knowledge.
അതുകൊണ്ട് നമുക്ക് പിശാചിനോട് വേദപരിജ്ഞാനത്തിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല.
The important thing is not how much of the Bible you know, but how much of the Bible you have obeyed.
പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എത്രമാത്രം ദൈവവചനം അറിയാം എന്നുള്ളതല്ല, എത്രമാത്രം ദൈവവചനം നിങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളതാണ്.
Let's take a comparison.
നമുക്കൊരു ഒരു തുലനം നമുക്ക് നോക്കാം.
Supposing you know 100% of the Bible.
നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% ബൈബിൾ വേദപുസ്തകം അറിയാമെന്ന് ചിന്തിക്കുക.
But you have obeyed only 10%.
എന്നാൽ നിങ്ങൾ 10% മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ.
Compare that with another person.
മറ്റൊരു വ്യക്തിയുമായി നിങ്ങൾ തുലനം ചെയ്യുക.
Only 10% of the Bible, but he's obeyed that 10%.
പക്ഷേ ആ വ്യക്തിക്ക് 10% മാത്രമേ വേദപുസ്തകം അറിയത്തുള്ളൂ, പക്ഷേ ആ 10% അദ്ദേഹം അനുസരിച്ചിട്ടുണ്ട്.
He is much better than you.
ആ 10% അനുസരിച്ച വ്യക്തി നിങ്ങളെക്കാട്ടിലും വളരെ നല്ല ഒരു വ്യക്തിയാണ്.
If you know the Bible 100% and you obey 20%.
നിങ്ങൾക്ക് ബൈബിൾ വേദപുസ്തകം 100% അറിയാം, നിങ്ങൾ അതിൽ 20% നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എങ്കിൽ, എന്നാൽ മറ്റൊരു വ്യക്തി ഇതാ അവന് 10% മാത്രമേ അറിയത്തുള്ളൂ, എന്നാൽ 10% അവൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ
അവന്
നിങ്ങളെക്കാട്ടിലും മെച്ചമാണ്. കാരണം അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം അവൻ അനുസരിച്ചിരിക്കുന്നു.
So the important thing is not just reading the Bible in the morning.
അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ വേദപുസ്തകം വായിക്കുന്നു എന്നുള്ളതല്ല.
But obeying it throughout the day.
എന്നാൽ ദിനംതോറും നാൾതോറും ആ ദിവസം മുഴുവൻ ആ വചനം അനുസരിക്കുക എന്നുള്ളതാണ്.
What does it mean to seek God's kingdom first?
ദൈവരാജ്യം മുന്നമേ അന്വേഷിക്കുക എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്?
It means to let the government of God run our life every day.
ഓരോ ദിവസവും ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ആധിപത്യം നമ്മെ നിയന്ത്രിക്കുവാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്.
That's how Jesus lived and that's how he finished the race.
അങ്ങനെയാണ് യേശുക്രിസ്തു ജീവിച്ചത്, അങ്ങനെയാണ് യേശുക്രിസ്തു തന്റെ ഓട്ടം പൂർത്തിയാക്കിയത്.
So when he came to the end of his life,
അതുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അവൻ വന്നപ്പോൾ,
Father, I have glorified you on earth.
പിതാവേ, ഞാൻ അങ്ങേ ഈ ഭൂമിയിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി.
I finished the work you gave me.
അങ്ങേയ്ക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു.
Think about John 17 verse 4.
യോഹന്നാൻ 17:4-ലുള്ള വാക്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
This is how I can glorify God on this earth.
ഇങ്ങനെയാണ് എനിക്ക് ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുക.
The work that God gave me to do that he planned for me when I was born, I want to finish it.
എനിക്കായി ഞാൻ ജനിച്ചപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പ്രവൃത്തിയെ എനിക്ക് പൂർത്തിയാക്കണം.
Now you may say, well, how can I finish it? Because I've already made a mess of so many years of my life. It doesn't matter.
പ്രവേശി നിങ്ങൾ പറഞ്ഞേക്കാം, പിതാവേ ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ അനേക വർഷങ്ങൾ ഞാൻ പാഴാക്കി കഴിഞ്ഞു, എനിക്ക് എങ്ങനെ എന്റെ ജീവിതത്തെ പൂർത്തിയാക്കുവാനായിട്ട് കഴിയും, എന്റെ ഓട്ടത്തെ പൂർത്തിയാക്കുവാനായിട്ട് കഴിയും?
Look at the example of the apostle Paul.
നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുക.
Jesus lived a perfect life from birth, but the apostle Paul messed up his life for 30 years.
യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാണ് ജീവിച്ചത്, എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ 35 വർഷം അവൻ പാഴാക്കിയിട്ടാണ് അവൻ കർത്താവിനെ കണ്ടത്.
30 years he went the wrong path.
അതിൽ 30 വർഷം അവൻ തെറ്റായ വഴിയിൽ യാത്ര ചെയ്തവനാണ്.
Even persecuted Christians.
അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക വരെ ചെയ്തു.
But he still could say that he finished the course in 2 Timothy and chapter 4. He says in verse 7, I finished my course.
എന്നാൽ 2 തിമൊഥെയോസ് 4 ത്തിൽ നാം വായിക്കുന്നത് പൗലോസ് പറയുന്നു, ഞാൻ എന്റെ ഓട്ടം തികച്ചു.
How could Paul finish his course when he wasted 30 years in the wrong path?
30 വർഷത്തോളം തെറ്റായ ദിശയിൽ യാത്ര ചെയ്ത് തന്റെ ജീവിതം പാഴാക്കിയ പൗലോസ് എങ്ങനെയാണ് ഈ 2 തിമൊഥെയോസ് 4:7 ഞാൻ എന്റെ ഓട്ടം തികച്ചു എന്ന് പറയുന്നത്?
You know, God made allowance for the fact that he was ignorant.
ദൈവം അവന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കും എന്നുള്ള കാര്യത്തിന് ദൈവം അത് മുന്നമേ കണ്ടിരുന്നു. അവനും ദൈവം ഒരു അവസരം നൽകി.
And I want to tell you, God makes allowance for you for all the years you have been ignorant.
ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയായ്മയുടെ കാലങ്ങൾ, ആ കാലങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലങ്ങൾ, ആ കാലങ്ങൾക്ക് വേണ്ടിയും ദൈവം പകരം തരുവാനായിട്ട് ദൈവത്തിന് കഴിയും.
That's what gives you hope, that even if you made a mess of your life for 30 years,
ഒരുപക്ഷേ 30 വർഷം നിങ്ങളുടെ ജീവിതം നിങ്ങൾ പാഴാക്കി എങ്കിലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയും.
You can start today.
ഇന്ന് നിങ്ങൾക്ക് തുടങ്ങുവാനായിട്ട് കഴിയും.
And finish your course.
നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടത്തെ പൂർത്തിയാക്കുവാൻ കഴിയും.
See Acts of the Apostles chapter 17.
അപ്പോസ്തലനായ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ
Acts 17:30.
ഈ വാക്യം കൊണ്ട് നമുക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. 17-ാം അധ്യായം.
God has overlooked the times of ignorance.
30th vakyam enal ariyayude kaalangale devum lakshyamakkade.
But he is now declaring to all men everywhere that they should repent.
Enal ippol ella idathum ellavarum manasandharapadanamennu manushyarodu kalpikkunnu.
So what do we see there?
Nam endana avade kaanunnathu?
We should repent now.
ഇപ്പോൾ നാം മാനസാന്തരപ്പെടുന്നു.
What about our past lives where we made so many mistakes? Okay, we confess it, say, Lord, I'm sorry, I was ignorant, I didn't know.
കഴിഞ്ഞ കാലങ്ങളിൽ നാം അനേക തെറ്റുകൾ ചെയ്ത നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? നമുക്ക് ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏച്ചു പറഞ്ഞു, കർത്താവ് എനിക്ക് ആ കാലഘട്ടത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറയുക.
അപ്പോൾ
ദൈവം പറയുന്നു, ഞാൻ അതിനെ ലക്ഷ്യമാക്കുന്നില്ല, ഞാൻ അതിനെ അവഗണിക്കുന്നു, അത് സാരമില്ല.
From now onwards, are you willing to turn around today?
ഇന്ന് നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ മാറ്റുവാൻ നിങ്ങൾ തയ്യാറാണോ?
And say, Lord, I didn't take my Christian life seriously, but today onwards I am determined from now by the grace of God to the end of my life.
ദൈവമേ, എനിക്ക് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ എന്റെ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവബോധത്തോടുകൂടി എടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, എന്നാൽ ഇന്ന് ദൈവമേ ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാൻ ഈ പോകുന്ന വഴിയിൽ നിന്ന് ഞാൻ തിരിഞ്ഞ് എന്റെ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവബോധത്തോടെ എടുത്ത് അങ്ങേ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിയായ യഥാർത്ഥത്തിൽ കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
By the power of the Holy Spirit to put myself to death.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങയുടെ കൃപയാൽ കർത്താവെ എന്റെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് ഞാൻ എന്റെ ക്രൂശ് എടുത്ത് അങ്ങനെ അനുഗമിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു.
Walk in Jesus' footsteps.
യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ ഞാൻ തീരുമാനിക്കുന്നു.
You know, I really haven't shared anything new with you that I haven't taught for the last 30 years, and I hope if the Lord gives me life till the end of my life, this is the only message I'm going to preach.
കഴിഞ്ഞ 30 വർഷമായി ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു പുതിയ കാര്യവും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തോളം ഞാൻ ഈ കാര്യം തന്നെ വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
Take up your cross, deny yourself.
നിങ്ങൾ നിങ്ങളുടെ കുരിശെടുക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ നിഷേധിക്കുക.
Follow in Jesus' footsteps.
യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുക.
And serve him, live for him.
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനായിട്ട് ജീവിക്കുക.
And he said, what about ministry? If you follow in Jesus' footsteps, ministry will flow out of your life like rivers of living water.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സഹോദര ശുശ്രൂഷ ഒന്നും വേണ്ടേ? നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ വഴിയെ പോകുന്നുവെങ്കിൽ ഒരു ശുശ്രൂഷ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് ഒഴുകിക്കൊണ്ടേയിരിക്കും.
It will automatically.
അത് ഒരു കവിഞ്ഞൊഴുക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരും.
I can tell you that after 50 years of serving the Lord, I can tell you it's not a strain, it's a tremendous delight.
കഴിഞ്ഞ 50 വർഷമായി കർത്താവിനെ സേവിച്ച് ഉള്ള യാത്രയിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം, ഇപ്രകാരം ശുശ്രൂഷിക്കുന്നത് അത് ഒരു പ്രയാസമുള്ള കാര്യമല്ല, അത് ജീവിതത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്കാണ്.
For me, serve the Lord, whether it's convenient or inconvenient, doesn't make a difference.
എനിക്ക് സൗകര്യപ്രദമാണോ അല്ലയോ അതൊന്നും കർത്താവിനെ സേവിക്കുന്നതിന് എനിക്കൊരു തടസ്സമല്ല.
It'll be like that for you too.
നിങ്ങൾക്കും അപ്രകാരമായിരിക്കും, നിങ്ങൾക്കും സന്തോഷത്തോടെ യേശുവിനെ സേവിക്കുവാനായിട്ട് കഴിയും.
So may God bless you. Let's bow our heads in prayer.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
I want you to think, my brothers and sisters.
പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Maybe one particular thing God spoke to you today.
ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേക തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു.
Say, Lord, I want to take that one thing seriously. Maybe he spoke two things to you.
ഒരു ദൈവം നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് രണ്ട് കാര്യം നിങ്ങളോട് സംസാരിച്ചിരിക്കാം. നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച ആ കാര്യത്തെ നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുക.
Say, Lord, I want to take those two things seriously.
കർത്താവെ, ആ രണ്ട് കാര്യം ഞാൻ ഗൗരവമായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു.
Thank you that you promised to blot out my past, forgive my past, cleanse it in the blood of Jesus.
ദൈവമേ, എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുള്ള പരാജയങ്ങൾ, ഞാൻ പാഴാക്കിയ വർഷങ്ങൾ, കർത്താവെ അങ്ങ് അത് മായ്ച്ചു കളഞ്ഞല്ലോ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ.
From today, I want to turn around and take my Christian life seriously.
Innu mudal kartave njan thirinju ende disheye maati ende Christian jeevithathe gauravamayittu edukkuvan njan aagrahikkunnu.
I want to really pursue this goal.
കർത്താവെ മുഴു ഹൃദയത്തോടെ ഈ ലക്ഷ്യം പിൻപറ്റുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവെ എനിക്ക് കുറച്ചുകൂടെ അങ്ങയുടെ സ്വഭാവത്തിന് അനുരൂപമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അവസാനത്തോളം സഹിച്ചു നിന്ന് എന്റെ ഓട്ടം പൂർത്തിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I believe you will help me, my father.
പിതാവെ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
In Jesus' name.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
God bless you.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.